الحمد لله رب العالمين، والصلاة والسلام على سيد الأولين والآخرين وعلى آله وصحبه والتابعين أجمعين، أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم بارك لنا في شعبان وبلغنا رمضان يا رب العالمين، استر عسيرنا وسهل أمورنا واغفر ذنوبنا واستر عيوبنا، فنسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم، ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا، ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور، الذي خلق سبع سماوات طباقا، ما ترى في خلق الرحمن من تفاوت، فارجع البصر هل ترى من فطور، ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير، وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور، تكاد تميز من الغيظ، كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير، قالوا بلى قد جاءنا نذير، فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. ബഹുമാനികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, മറ്റു ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവന്റെ കൽപ്പനകളെയെല്ലാം പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ടൈമുകൾക്കും അയച്ചിന്നും സന്താനങ്ങളിലും സമ്പത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനകൾക്ക് റബ്ബുൽ ഇസ്സത്ത് മറുപടി നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ അനാരോഗ്യത്തെ അള്ളാഹു നീക്കട്ടെ. നമ്മളോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത ആവശ്യപ്പെട്ട വിഭാഗത്തിനും സുഹൃത്തുക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശങ്ങൾ നിറവേറ്റുകയും രോഗങ്ങൾ മാറ്റുകയും ചെയ്യട്ടെ. ബഹുമാനികളെ, നാം ഈ ദിവസങ്ങളിൽ ഒരു പ്രധാന സൽക്കർമ്മത്തിനുള്ള സീസണുകളെ സ്വീകരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചേഞ്ചി വരുത്താൻ വേണ്ടി നാം പാടുപെടേണ്ടതുണ്ട് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളെപ്പോലത്തതായ സ്ഥിരം ഹെൽമിന്റെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് വിജ്ഞാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലത്തവരെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾക്ക് ഒരു വ്യത്യാസം കാണാതെ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഒരുപോലെ കാണുന്ന, രാത്രിയും പകലും ഒരുപോലെ കാണുന്ന, റമദാനും അല്ലാത്ത മാസങ്ങളും ഒരുപോലെ കാണുന്നതായ മൃഗതുല്യ ജീവിതം നയിക്കുന്ന വിഭാഗം ആണ് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും. ഖേദകരമെന്ന് പറയട്ടെ, പുണ്യഭൂമിയിൽ താമസിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ട് പോലും അത്തരം കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത അശ്രദ്ധരായി ജീവിക്കുന്നവരെ നാം കാണാറുണ്ട്, വിശിഷ്യ മലയാളികളിലും. ഈ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളെപ്പോലത്തെ മഹാത്മാക്കളുടെ മുമ്പിൽ ഒരു ഭാരിച്ച ചുമതല ഉണ്ട്. അതെന്താണ്? ഇങ്ങനെയുള്ള സീസണുകൾ വരുന്ന വേളയിൽ നമുക്ക് അതിലൂടെ നേടാൻ പറ്റുന്ന പരലോക നേട്ടങ്ങളെല്ലാം നേടണമെന്ന ആഗ്രഹമുള്ളതുപോലെ തന്നെ മറ്റുള്ളവരെയും അതിൽ പങ്കാളികളാക്കാൻ വേണ്ടി പാടുപെടുക. അതിനുവേണ്ടി സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ തടി കൊണ്ടെങ്കിലും കഴിവില്ലാത്തവർ കുറവായിരിക്കും. ചിലവരൊക്കെ, സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ ഇങ്ങനെയുള്ളതായ സത്യവും ഖുർആനും ഹദീസും വ്യക്തമായി പ്രകടമായി പറയുന്നതായ സദസ്സുകളിലേക്ക് ആൾക്കാരെ വരുന്നതിനെ തടയാൻ വേണ്ടി കാശ് ചെലവാക്കുന്നവർ വരെയുണ്ട് എന്നിരിക്കുമ്പോൾ നമുക്ക് സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി കാശ് ചെലവാക്കുന്നില്ലെങ്കിൽ ടൈമെങ്കിലും ചെലവാക്കിക്കൂടെ എന്നൊരു ചോദ്യം നാം നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ചോദിക്കപ്പെടേണ്ടതുണ്ട്, ചോദിക്കേണ്ടതുണ്ട്. നിങ്ങളൊരു പക്ഷേ പലരെയും കുറിച്ച് പറയുന്നതാണ് മൗലവിയെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ക്ലാസ് പോലത്തെ ക്ലാസ്സിലേക്ക് വരുന്നതായ ആൾക്കാരെ തടയാൻ വേണ്ടി കാശ് ചെലവഴിക്കുന്നവരും അതുപോലെ തന്നെ പ്രയത്നം നടത്തുന്നവരും ഇവിടെ മദീനയിലുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ തന്നെ പറഞ്ഞു അറിയില്ല. അങ്ങനെയുള്ളതായ അന്തരീക്ഷത്തിൽ സത്യം പറയുന്ന സദസ്സിലേക്ക് ജനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന നിലക്ക് ജീവിക്കുന്നതായ വിഭാഗം ഖേദകരമെന്ന് പറയട്ടെ. സത്യമേതാണ് അസത്യമേതാണെന്ന് മനസ്സിലാക്കാനുള്ള ചാൻസ് കിട്ടാത്തതുകൊണ്ട് ആ അന്ധകാരമായ കാർമേഘത്തിൽ തന്നെ ഇത്രയും പ്രകടമായ വ്യക്തമായ സൂര്യപ്രകാശം പോലോത്തതായ സത്യം അവരുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും സത്യത്തിലേക്ക് എത്താനുള്ളതായ ഭാഗ്യമില്ലാത്ത വിഭാഗം നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മലയാളികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ, ഇന്ത്യക്കാരുടെ ഇടയിലെല്ലാം കാണാം. അവിടെ നിന്നെല്ലാം ഉയർന്ന് ജീവിക്കാനുള്ളതായ ഒരു ഭാഗ്യമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സീസൺ ശരിക്കും ഉപയോഗിക്കേണ്ടതുണ്ട്. പലരും ഹജ്ജ് സീസൺ വരുമ്പോഴോ റമദാൻ വരുമ്പോഴോ ചെയ്യാറുള്ളത് എന്താണ്? ഹാജിമാരിലൂടെയോ സന്ദർശകരിലൂടെയോ സന്ദർശിക്കുന്നവർ മുഖേനയോ സാമ്പത്തികമായി ഭൌതിക നേട്ടങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ടോ എന്നതൊക്കെയാണ് നോക്കാറുള്ളത്. അത് വേണ്ട എന്ന് ഇസ്ലാം പറയുന്നില്ല. എത്രത്തോളം ഹജ്ജിന്റെ ആയത്തിൽ തന്നെ നിങ്ങൾ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ സമ്പാദിച്ചോളി എന്നുള്ള കൽപ്പിച്ചതാണ്. അതൊന്നും ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല. ഹജ്ജ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന വേളയിൽ ബിസിനസ് നടത്തിക്കൊണ്ടേയിരിക്കാമെന്ന് ഹജ്ജിന്റെ ആയത്തിൽ തന്നെ കാണാം. അതൊന്നും ഇസ്ലാം വിരോധിക്കുന്ന കാര്യമല്ല. പക്ഷേ ആ അങ്ങനെയുള്ളതായ സീസണുകൾ, നാം ഭൗതിക നേട്ടങ്ങൾ നേടുന്നതായ സീസണുകളൊക്കെ കാണുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ മക്ക മദീന പട്ടണത്തിൽ താമസിക്കാനുള്ള ചാൻസ് കിട്ടുമ്പോൾ ഇവിടെയുള്ള റമദാന് പോലത്തെ റമദാന് ലോകത്തിൽ എവിടെയും ആസ്വദിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നതല്ല. മക്കയിലും മദീനയിലും സമ്പാദിക്കാൻ സാധിക്കുന്നത് പോലെയും ആസ്വദിക്കാൻ സാധിക്കുന്നത് പോലെയും റമദാനിലൂടെ വേറെ എവിടെയും സാധിക്കുന്നതല്ല. അതുകൊണ്ട് ആ ചാൻസ് കാലേക്കൂട്ടി തന്നെ, രണ്ടാഴ്ച മുമ്പിൽ ഉണ്ടെങ്കിലും കാലേക്കൂട്ടി തന്നെ ആ ചാൻസിലേക്ക് പങ്കാളികളാക്കാൻ വേണ്ടി നമ്മുടെ റൂം മെമ്പർമാർ അല്ലെങ്കിൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന വിഭാഗം മലയാളികൾ പ്രത്യേകിച്ച് അവർക്കെല്ലാം കേസറ്റിലൂടെയോ അല്ലാതെ രൂപത്തിലോ, നിങ്ങളിപ്പോൾ ടൗണിൽ ഇറങ്ങിയാൽ കാണാം, ഇവിടെ അറബി ഇസ്ലാമിക കേസറ്റുകൾ വിൽക്കുന്നതായ എല്ലാ കടകളിലും 30 ഞാൻ ഇന്നലെ രാത്രി നോക്കിയപ്പോൾ 30 കേസറ്റുകൾ റമദാനെ കുറിച്ച് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ കേസറ്റുകളായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞു എന്തിനു വേണ്ടി, റമദാനിൽ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ റമദാനിൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവർ അള്ളാഹുന്റെ സാമീപ്യം നേടാൻ വേണ്ടി പാടുപെടേണ്ടത് എന്നത് പ്രസംഗിച്ച് മുമ്പേ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കും വേണം എന്ത്, ഇതൊരു പങ്കാളിയാവുക എന്ന ഒരു ഭാഗ്യം നേടാൻ നാമും ഒന്ന് മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്നിട്ട് നമുക്കും ധാരാളം പുസ്തകങ്ങളും അതുപോലെ തന്നെ പല മൻസൂറാത്തുകള്, റമദാനെ കുറിച്ചുള്ള വിധിവിലക്കുകൾ പറയുന്നതായ പല പുസ്തകങ്ങൾ, അതുപോലെ കേസറ്റുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൂടെയെല്ലാം നമ്മുടെ സുഹൃത്തുക്കളെ ഉണർത്താൻ വേണ്ടി, അഥവാ റമദാനുമല്ലാത്ത മാസങ്ങൾ ഒരുപോലെ കാണുന്ന വിഭാഗത്തെയെല്ലാം ഇസ്ലാമിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ട് അവർക്ക് ആ ഭാഗ്യം നേടിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടേണ്ടതാണ്. അതുപോലെ ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക്, പ്രത്യേകിച്ച് റമദാനിൽ നമുക്ക് ഉച്ചക്കുള്ള ക്ലാസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, രാത്രിയുള്ള ക്ലാസുകൾ ഉണ്ടാവാറില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഉച്ചക്ക് ജുമാഅക്ക് ശേഷം അസർ വരേക്കും ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ജുമാഅക്കും റമദാനിന് അതിലേക്ക് സുഹൃത്തുക്കളെ സംഘടിപ്പിക്കുവാനും പുതുമുഖങ്ങളെ പ്രത്യേകിച്ച് സംഘടിപ്പിക്കുവാനും നിങ്ങൾ പാടുപെടേണ്ടതുണ്ട്. പിന്നെ ചില സുഹൃത്തുക്കൾക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്പെഷ്യൽ ആചാരങ്ങളൊക്കെ നടക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ശഅബാൻ ആചാരം. ശഅബാൻ മാസത്തിൽ ശഅബാൻ 15 ഒരു പ്രത്യേക ആചാരമൊക്കെ കേരളത്തിൽ നടക്കാറുണ്ട്. ഞാൻ ഈ മാസത്തിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്, നാം കഴിഞ്ഞ വർഷത്തിൽ വളരെ നീട്ടി വിളിച്ചിട്ട് അതിന്റെ വിധി വിലക്കുകളെക്കുറിച്ച്, ഇസ്ലാമിന്റെ നിയമത്തെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളതുണ്ട് എന്ന് എഴുതിയതായ പുസ്തകത്തെ ഇവിടെ ഹാജരാക്കിയിട്ട് ആ പുസ്തകത്തിൽ ഒരു ഹദീസ് വരേക്കും സഹിഹായതില്ല, അങ്ങനെയുള്ള ഒരു ആചാരം ഇസ്ലാമിൽ തെളിവ് ചെയ്ത് നമുക്ക് പറയാനില്ല. ഏതുപോലെ റജബിരുവത്ത് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുള്ളത് പോലെയും കൊണ്ടാടാറുള്ളത് പോലെയും അങ്ങനെ ലോകത്തിൽ പലയിടങ്ങളിലും പല ആചാരങ്ങളുണ്ടെങ്കിലും ഇസ്ലാമിൽ അറിയപ്പെടുന്ന ആചാരങ്ങൾ അത് മക്കയിലും മദീനയിലും ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നതായ ആചാരം മാത്രമാണ്. ഇസ്ലാമിൽ അറിയപ്പെടുന്നതായ, സന്തോഷിക്കേണ്ടതായ ദിവസങ്ങൾ അത് മക്കയിലും മദീനയിലും അറിയപ്പെടുന്ന ദിവസങ്ങളാണ്. കാരണം ഇസ്ലാമിന്റെ ക്യാപിറ്റലിലും മക്ക അള്ളാഹുവിന്റെ കഅബത്തിന്റെ പരിസരത്തിലും അള്ളാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിലും അള്ളാഹുവിനും റസൂലിനും പ്രീതിപ്പെട്ട തൃപ്തിപ്പെട്ടതായ കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന നിർബന്ധം ഇസ്ലാമിനുണ്ട്, ഖുർആനുണ്ട്, അള്ളാഹുവിനുണ്ട് എന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാത്തതായ ആചാരങ്ങൾ അനിസ്ലാമികമാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ തെളിവുകൾ ആവശ്യമില്ല. പക്ഷേ നാം വിശദീകരണം ആവശ്യമുള്ളവർക്ക് ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ സംസാരിച്ച ഏകദേശം 95 കഴിഞ്ഞ വർഷം 95 കേസറ്റിലേക്ക് നിങ്ങൾ മടങ്ങിയാൽ ശഅബാനിലുള്ളതായ 15 ഉള്ള നോമ്പിനെ കുറിച്ചുള്ള വിധി, ആ ദിവസത്തിൽ ഇവിടെ ലോകത്തിലെവിടെയെല്ലാം നടക്കാറുള്ളതായ അനാചാരങ്ങളെ കുറിച്ചുള്ള വിധി എന്താണെന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റമദാൻ മാസം സമാഗതമാകുന്നതിന് മുമ്പായിട്ട് തന്നെ നാം പാശ്ചാത്യപ്പിച്ച് കേദിച്ച് മടങ്ങിയിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പറ്റുന്ന ആളായി നാം മാറണം. ഈ സീസൺ വരുമ്പോൾ നാം പ്രധാനമായിട്ട് നാം ചെയ്യേണ്ടത് എന്താണ്? ആ സീസണിൽ ചെയ്യുന്നതായ അമലുകൾ, സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനടുക്കൽ സ്വീകാര്യോഗ്യമാവുവാനും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ അതിനർഹപ്പെട്ടവരായിട്ട് നാം മാറുവാനും പരിശ്രമിക്കേണ്ടതും ആണ്. അതെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചതും. നിങ്ങൾക്കറിയാം സഅദ് ബിൻ അബി വഖാസ് ആണെന്നാണ് എന്റെ ഓർമ്മ. അതെ, അസ്റത്തുൽ മുബശ്ശിരീങ്ങളായ 10 സഹാബാക്കളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ആണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂല് അങ്ങനെയുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിന് വഹി മുഖേന നൽകിയതുകൊണ്ട് അദ്ദേഹം ചോദിക്കുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. ആർക്ക്? സഅദ് ബിൻ അബി വഖാസിന്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂല് പറഞ്ഞതായിരുന്നു, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയാവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം റസൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറുപടി നൽകിയതെന്തായിരുന്നു? ഹറാമായ ഒന്നും നിന്റെ പള്ളയിൽ കടക്കരുത്. നിന്റെ അകത്തേക്ക് ഹറാമായ തട്ടിപ്പിലൂടെ വെട്ടിപ്പിലൂടെ സമ്പാദിച്ചതായ, അളത്തത്തിലോ തൂക്കത്തിലോ കുറച്ചിട്ട് സമ്പാദിച്ചതായ, വഞ്ചിച്ചിട്ട് സമ്പാദിച്ചതായ, പലിശയിലൂടെ സമ്പാദിച്ചതായ ഹറാമായ സാധനങ്ങൾ അള്ളാഹു അനുവദിക്കാത്തതായ ഫിലിംസുകളോ നോവലുകളോ അല്ലെങ്കിൽ അശ്ലീലങ്ങൾ വിതരണം ചെയ്യുന്ന പത്രങ്ങളോ അല്ലെങ്കിൽ മാഗസീനുകളോ അല്ലെങ്കിൽ മാസികകളോ അല്ലെങ്കിൽ പാട്ട് കച്ചേരിയുള്ളതായ കേസറ്റുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കള്ളുപോലത്തെ അനിസ്ലാമിക സാധനങ്ങളോ വിറ്റിട്ട് ഉണ്ടാക്കുന്നതായ സമ്പാദ്യം പള്ളിയിലേക്ക് കടന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടപ്പെടുന്നതല്ല. പള്ളിയിലേക്ക് കടക്കുന്നത് ഹലാലായത് മാത്രം ആയിരിക്കണമെന്ന് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിനോട് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു മരണം വരേക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തിയായിട്ട് അറിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് സ്പെഷ്യലായിട്ട് നമുക്ക് ഇൻഷാല്ലാ ക്ലാസ് എടുക്കാം. അതിനു മാത്രം അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുമുണ്ട്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വെച്ചിട്ട് സംസാരിച്ചിരുന്നത് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവശേഷം അവർക്ക് മുലയൂട്ടിയതായ ഉമ്മമാരെ കുറിച്ചായിരുന്നു. മുല കൊടുത്ത പാലൂട്ടിയതായ ഉമ്മമാർ, അതിൽ വിട്ട് ആദ്യം അവരുടെ സ്വന്തം ഉമ്മ ആമിനയാണെന്ന് നാം പറഞ്ഞു. അതിനുശേഷം ആരാണെന്നാ പറഞ്ഞത്? തുവൈബ. തുവൈബ ആരാണ്? അബൂലഹബിന്റെ മൗലാത്താണെന്ന് പറഞ്ഞു. മൗലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നാം പഠിച്ചു. അടിമയായ സ്ത്രീയെ എത്തുക്ക് ചൊല്ലി സ്വതന്ത്രയാക്കി മാറ്റിക്കഴിഞ്ഞാൽ മൗലാ ഫുലാൻ എന്ന് പറയും. ഇക്രീമ മൗല ഇബ്നു അബ്ബാസ്, അബ്ബാസ് എന്നവരുടെ മൗല, ഇബ്നു അബ്ബാസിന്റെ മൗല ഇക്രീമ എന്ന് പറയും. ഇക്രീമ ആരാണ്? അബൂജഹലിന്റെ മകൻ ഇക്രീമ അല്ല, അവരും സഹാബി തന്നെയാണ്. വേറൊരു ഇക്രീമയുണ്ട്, താബിഈയായ ഇക്രീമ. സഹാബാക്കളെ കണ്ട് റസൂലിനെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം പർവ്വതം പോലത്തെ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ഇബ്നു അബ്ബാസ് പഠിപ്പിക്കാറുണ്ടായിരുന്നത് ചങ്ങലയിലിട്ടിട്ടായിരുന്നു ഹദീസ് പഠിപ്പിക്കാറുണ്ടായിരുന്നത്, ചെറുപ്പത്തിൽ ഓടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അവസാനം പിന്നെ അദ്ദേഹത്തിന് എൽമിൽ രസം തോന്നിയതുകൊണ്ട് ഇബ്നു അബ്ബാസിന്റെ വീട്ടിന്റെ പുറത്തായിരുന്നു അദ്ദേഹം ക്യാമ്പ് പഠിച്ചിരുന്നത്. എപ്പോഴും അവിടെ തന്നെ കിടന്നുറങ്ങലാണ്. എന്തിനു വേണ്ടി? എൽമ് പഠിക്കാൻ വേണ്ടി. അതുകൊണ്ട് ബുഖാരി മറിച്ചാൽ, മുസ്ലിം മറിച്ചാൽ, ഷിഹാഹുസ്സത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ, അതല്ലാത്ത മറ്റു ദശക്കണക്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിയാൽ ഇക്രിമയുടെ റിപ്പോർട്ടുകൾ കാണാം, ഹദീസുകൾ കാണാം. അദ്ദേഹം അടിമയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇബ്നു അബ്ബാസ് എസക്ക് ചൊല്ലി. അത് കാരണത്താൽ മൗല ഇബ്നു അബ്ബാസ് എന്നാണ് പറയുക. ഇബ്നു അബ്ബാസ് എസക്ക് ചൊല്ലിയ വ്യക്തി എന്നതുപോലെ അബൂലഹബിന്റെ മൗലാത്ത് ആയിരുന്നു ആര്? സുവൈബ. ആ സുവൈബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടുന്നതിന് മുമ്പായിട്ട് വേറെയും പലർക്കും മുലയൂട്ടിയിരുന്നു. അതുകൊണ്ട് അവരാരായി? റസൂലിന്റെ ജ്യേഷ്ഠന്മാരും അനുജന്മാരുമായി മാറുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൂടി വന്ദത്തിൽ ജ്യേഷ്ഠനായി വരുന്നതായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മസ്റൂഹ എന്നാണ്. ആ മസ്റൂഹ ഈ സുവൈബ എന്ന് പറയുന്ന സ്ത്രീയുടെ മകനാണ്. അഥവാ മുലയിൽ പാലുണ്ടാവണമെങ്കിൽ പ്രസവമുണ്ടാവണമല്ലോ. അപ്പോൾ ഏത് പ്രസവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുലയൂട്ടിയത്? അത് മസ്റൂഹ എന്ന മകനെ പ്രസവിച്ചതായ പ്രസവത്തിലായിരുന്നു. അപ്പോൾ മസ്റൂഹ ആരായി? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിൽ ജ്യേഷ്ഠനോ, അതെ ജ്യേഷ്ഠൻ എന്ന് പറയാം, കാരണം ആദ്യം മുലയൂട്ടിയതും ആദ്യം പ്രസവിക്കപ്പെട്ടതും അവരാണ്. അതുപോലെ തന്നെ ഇതേ സുഹൈബ അബൂ സലമത്ത് ഇബ്നു അബ്ദുൽ അസദിൽ മഖ്സൂമി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും മുല കൊടുത്തിരുന്നു. ആ വ്യക്തിയും എന്താകുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിൽ ജ്യേഷ്ഠനാകുന്നുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളാത്തയായ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു, നബിഗുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിൽ ജ്യേഷ്ഠനാണ്. എന്തുകൊണ്ട്? ഇതേ സുഹൈബ എന്ന് പറയുന്ന അബൂ ലഹബിന്റെ മൗലാത്ത്
ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് മല കൊടുത്തിരുന്നു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകനായതും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാലേ കൂട്ടി തന്നെ മുമ്പ് തന്നെ ചോരബന്ധം ഉള്ളവരായതോടുകൂടി തന്നെ ഉമ്മയിലും ചോരബന്ധത്തിൽ അവർക്ക് സ്പെഷ്യൽ ടച്ച് ഉള്ളത് കാരണത്താൽ തന്നെ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്കേൽപ്പിക്കപ്പെട്ടു എന്ന് മക്കയിൽ നിന്നിട്ട് കേട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആരുമില്ലാത്ത സമയത്ത് ബീരുക്കൾ ചെയ്യുന്ന പണിയിൽപ്പെട്ടതാണല്ലോ, ആരും ആള് കാണാത്ത സമയത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കളയാന്നുള്ളത്. അങ്ങനെ ആരും കാണാത്ത സന്ദർഭത്തിൽ സഫയുടെ താഴ്വരയിൽ വെച്ചിട്ട് അങ്ങും എങ്ങും പരിശോധിച്ച് നോക്കി, ഹംസയില്ല, അബൂ താലിബിലില്ല, കൊള്ളുന്ന ആൾ ആരും തന്നെയില്ല, ബനു മഹസൂം ഗോത്രക്കാരുണ്ടായ വിരോധമില്ല, കാരണം അബൂജഹലിന്റെ കുടുംബക്കാരാണല്ലോ. പക്ഷേ ബനു ഹാഷിം ഗോത്രക്കാരെ ആരും കാണാതെ വന്നപ്പോൾ സഫയുടെ താഴ്വരയിൽ വെച്ചിട്ട് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരവിടെ ഒളിച്ചിരുന്ന രഹസ്യമായിട്ട് ഇസ്ലാമത പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ആദ്യത്തെ സെന്ററായിട്ട് നബി തെരഞ്ഞെടുത്തതായ അർക്കമുബിന് അബിൽ അർക്കമിന്റെ വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങിയതായ വേളയിൽ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെന്നില്ലാത്ത ശകാരം ശകാരിച്ചിട്ട് ഒരു കല്ലെടുത്തിട്ട് നബിയുടെ തലയിലേക്ക് ഇടിച്ചു കളഞ്ഞു അബൂജഹൽ. ആ അബൂജഹൽ തലയിലേക്ക് ഇടിച്ചപ്പോൾ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ നിന്നിട്ട് തല പൊട്ടുകയും ചോരോലിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതായ സംഭവം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ജദ്അൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലുള്ള അവരുടെ മൗല അഥവാ അവരുടെ അടിമസ്ത്രി ചെല്ലപ്പെട്ട അടിമസ്ത്രി ഇത് അവൻ അദ്ദേഹത്തിന്റെ അബ്ദുല്ലാഹി ഇബ്നു ജദ്അന്റെ വീട്ടിന്റെ അകത്തിൽ നിന്നിട്ട് പാളി നോക്കി കാണുന്നുണ്ടായിരുന്നു. അബൂജഹൽ മനസ്സിലാക്കിയത് ആരും കാണൂല, ഞാൻ കല്ലെറിഞ്ഞിട്ട് ഇടിച്ചിട്ട് ശകാരിച്ചിട്ട് ചീത്ത പറഞ്ഞ് പോയി കളയാം, ബനു ഹാഷിമിനോട് ബന്ധമുള്ള ആരും തന്നെ ഇവിടെ ഇല്ല എന്നാ മൂപ്പം തെറ്റിദ്ധരിച്ചത്. പക്ഷേ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം വേട്ടയാടാൻ വേണ്ടിയിട്ട് പോയി മടങ്ങി വരുന്ന വേളയിൽ അദ്ദേഹം വിശ്രമിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് സഫയുടെ താഴ്വരയിൽ കൂടി ഇറങ്ങിയിട്ട് കാബയിലേക്ക് പോകാറാണ് പതിവ്. കാരണം അദ്ദേഹത്തിന്റെ പതിവനുസരിച്ചിട്ട് കാബയ്ക്ക് തവാഫ് ചെയ്തിട്ട് മാത്രമേ വീട്ടിലേക്ക് പോകാറുള്ളൂ, മുസ്ലിമായിട്ടില്ല, അമുസ്ലിമായ കാലഘട്ടത്തിലാണ് ഈ പറയുന്നത്. അങ്ങനെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേളാപ്പ അബ്ദുല്ലാഹി ഇബ്നു ജദ്അന്റെ വീട്ടിൽ കൂടി വിട്ടുകടന്നപ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ പെട്ടെന്ന് പുറത്ത് തള്ളിയില്ലെങ്കിൽ അവർക്ക് ക്ഷമയുണ്ടാവൂല, അത് സ്ത്രീകളുടെ സ്വഭാവമാണ്. മൂപ്പത്തി പുറത്തിരുന്ന് കാത്തിരിക്കുകയാണ്, ആരെ, ഏതെങ്കിലും ഒരു ബനു ഹാഷിമിൽപ്പെട്ട വ്യക്തിയെ കിട്ടണം, എന്നാൽ മുഹമ്മദിന് സംഭവിച്ചത് പറയണമെന്നതാണ് മൂപ്പത്തിയുടെ ആഗ്രഹം. അങ്ങനെ കിട്ടിയതാരെയായിരുന്നു മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെയായിരുന്നു. ഹംസയോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലേ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ മകൻ മുഹമ്മദിനെ അബൂജഹലിനെ അവര് പറയില്ലല്ലോ, അബൂജഹൽ നമ്മുടെ നേതാവ് ഓടിപ്പിച്ച വിട്ടുകൊടുത്ത പേരാണത്. അബുൽ ഹക്കം ഇബ്നു ഹിസാം അംറു ഇബ്നു ഹിസാം നിങ്ങളുടെ മകനെ ഇടിച്ചിട്ട് അദ്ദേഹത്തിന് തലയിൽ നിട്ട് ചോര ഒലിക്കുകയും അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ശകാരം ശകാരിക്കുകയും അഥവാ ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വേട്ടമൃഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൌസ് മൂപ്പരുടെ കയ്യിലുണ്ട്. ആ കൌസ് അദ്ദേഹത്തിന്റെ ആ ഉറയിൽ വെക്കാത്ത രൂപത്തിൽ തന്നെയാണ് നടക്കുന്നുള്ളത്. ഉറയിൽ വെക്കാത്ത രൂപത്തിൽ എന്നും അല്ലെങ്കിൽ വാള് പുറത്തെടുത്തിട്ട് എന്നും മൂപ്പര് ഓടിച്ചെന്നു എവിടേക്ക്? ദാറുന്നദ്വയിലേക്ക്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഈ മിണ്ടാതിരിക്കുന്ന ആളുണ്ടല്ലോ, അവരെ പലർക്കും പേടിയാണ്. ഈ സ്വർച്ചുകൊണ്ടിരിക്കുന്ന ആളെ പേടിയില്ല, കാരണം അയാളുടെ അരമന രഹസ്യമൊക്കെ പെട്ടെന്ന് ഈ സ്വർക്കുന്നത് കൊണ്ട് പുറത്താവും, അയാളെ വിലയിരുത്താൻ പറ്റും. ഈ ഹംസ കൂടുതൽ സംസാരിക്കുന്ന ആളല്ല, അതേസമയത്ത് റഈസു ഖൗമാണ്, ഷെരീഫു ഖൗമാണ്, ഹാഷിം ഗോത്രത്തിൽ തലമുതിർന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ ഹംസയെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. ദാറുന്നദ്വയിൽ ഹംസ വന്നാൽ പെട്ടെന്നാരും മറക്കാതിരിക്കുകയില്ല, എന്തുകൊണ്ട്? വ്യക്തിത്വം ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഹംസ അവിടെ ചെന്നിട്ട് ദാറുന്നദ്വയിൽ പ്രവേശിച്ച വേളയിൽ അബൂജഹൽ എന്ന് ഇസ്ലാം പേര് വെച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് വെച്ച വ്യക്തി അവിടെ ഇരുന്നിട്ട് സ്വറക്കുകയാണ്, ചിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. ഞാൻ മുഹമ്മദിനെ കല്ലുകൊണ്ട് ഇടിച്ചിട്ട് ചോര കുത്തി ഒലിപ്പിച്ചു ശകാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ അദ്ദേഹം സ്വറച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഹംസ കടക്കുന്നത്. ഹംസ വന്ന ഉടനെ തന്നെ ആദ്യം ഇടിയാണ്, പിന്നെ സംസാരം. ആദ്യം മൂപ്പരുടെ കൂടെ ഉണ്ടായിരുന്ന കൌസിന്റെ മനകൊണ്ടോ അല്ലെങ്കിൽ ആളിന്റെ പിൻസൈഡിലുള്ള മനകൊണ്ടോ തലയിലേക്ക് ഇടിച്ചിട്ട് നല്ല ഇടിയായിരുന്ന ആഴമുണ്ടാവാൻ മാത്രമുള്ള, കുഴി ഉണ്ടാവാൻ മാത്രമുള്ള നല്ല ഇടി ഇടിച്ചതിന്റെ ശേഷം, എടോ നീ ആരടോ എന്റെ മകനെ ഇടിക്കാണെന്ന് ചോദിക്കുകയും ചോദിച്ചതിന്റെ ശേഷം, ഞാൻ എന്റെ മകന്റെ മതത്തിലാണ്, നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിനക്കതിൽ പ്രതിഷേധമുണ്ടോ? അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽപ്പെട്ട വല്ലവർക്കും പ്രതിഷേധമുണ്ടെങ്കിൽ അതൊന്ന് കാണേണ്ടതുണ്ട് എന്ന് ധൈര്യസമേതം അവിടെ നിന്ന് പറയുകയും ആ പറഞ്ഞ വേളയിൽ അബൂജഹലിന്റെ കുടുംബക്കാരിൽ നിന്നിട്ട് പലരും പൊങ്ങി ഉയർന്നു നിന്നു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ബനു ഹാഷിം ഇഴാറിൽ നിന്നു ഈ രണ്ട് വിഭാഗം നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ മുഖേന ഇവിടെ അപകടമുണ്ടാകുമെന്നും അപകടമുണ്ടായാൽ അതിലൂടെ നമുക്ക് തന്നെ ചോരകുത്തി ഒലിപ്പിക്കേണ്ടി വരുമെന്നതും ഭയപ്പെട്ടതുകൊണ്ട് അബൂജഹൽ വിട്ടേക്ക് വിട്ടേക്ക് ഹംസന്റെ അടുക്കൽ ആരും പോകേണ്ടതില്ല, ഹംസന്റെ മകനെ ഞാൻ ഇടിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ശരിക്ക് ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഈ അടീനെ ഈ ഞാൻ എനിക്കിപ്പോൾ കൊണ്ട പരിക്കിനേക്കാളും കൂടുതൽ ഞാൻ അത് ഇത് ശരിക്ക് അദ്ദേഹത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് അബൂജഹൽ അവിടെ നിന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് പുറപ്പെട്ടു. ആ സന്ദർഭത്തിൽ മുസ്ലിം ആയിരുന്നില്ല. ആ ആവേശം അവിടെ നിന്നിട്ട് ആദ്യമുണ്ട് ഉടലെടുത്തത് ചോരബന്ധമായിരുന്നു, കുടുംബബന്ധമായിരുന്നു. ജ്യേഷ്ഠനും അനുജനുമാണ്, അനുജന്റെ ചോരയാണ് അവിടെ കുത്തിയൊലിപ്പിക്കപ്പെട്ടത്, അവിടെ ചൊരിഞ്ഞത്. അത് കണ്ടപ്പോൾ പിന്നെ അതിനും പുറമെ മകനാണ്, അളയത്തെയാണല്ലോ ആള്. അങ്ങനെ ആ ചോരബന്ധമാണ് ആദ്യം അദ്ദേഹത്തിൽ നിന്നിട്ട് തൊളുമ്പിയിരുന്നത്. പക്ഷേ പിന്നെ അള്ളാഹു ഹിദായത്ത് അദ്ദേഹത്തിന് നൽകിയത് കാരണത്താൽ നേരിട്ടിട്ട് മകനെ കാണാൻ പോയി. അർഖം ഇബ്നു അബിൽ അർഖമിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ചിട്ടാണ് അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് കലിമത്തു തൗഹീദ് ചൊല്ലി ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമതം വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ചോരബന്ധമുള്ള അഥവാ മുലകുടി ബന്ധത്തിൽ ജ്യേഷ്ഠനായി വരുന്ന ഹംസയുടെ മരണ വാർത്തയായിരുന്നു നബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ കൂട്ടത്തിൽ ഒരു ദുഃഖം എന്തായിരുന്നു? ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മരണവാർത്തയായിരുന്നു. എത്രത്തോളം ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടിയിട്ട് പല പ്രാവശ്യം നബി പ്രാർത്ഥിക്കുകയും പല പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉഹദ് രണാങ്കളത്തിലേക്ക് നേരിട്ട് പോകാറുണ്ടായിരുന്നു. ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി വഫാത്താവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയിലുള്ള മിമ്പറിന്റെ മീതെ വെച്ചിട്ട് വരേക്കും ഹംസയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആത്മീയമായിട്ട് വളരെ കൂടുതൽ സ്നേഹിച്ച് ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മഹാനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന്റെ കരള് നെഞ്ചത്തുനിന്ന് പുറത്ത് കീറിയെടുത്തതായ വഹ്ഷിയുടെ മുഖം കാണാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണുന്നതിൽ പോലും വിഷമമുണ്ടായിരുന്നു. അത് കാരണത്താൽ അദ്ദേഹം മുസ്ലിമായതിന്റെ ശേഷം നിങ്ങളെ കാണുമ്പോൾ എന്റെ ഇളയപ്പയുടെ ആ മസ്റ ഓർമ്മ വരികയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന നൽകിയതുകൊണ്ട് ഷാമിൽ പോയിട്ടോ അല്ലെങ്കിൽ യമനിൽ പോയിട്ടോ ആയിരുന്നു ശേഷിക്കുന്ന കാലഘട്ടം. ഹംസയെ കൊന്നതായ വഹ്ഷി മുസ്ലിമായ ശേഷം വരേക്കും കഴിച്ചു കൂട്ടിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയും ദുഃഖം അധികരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയും. അത്രമാത്രം ഹംസ എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കാറുണ്ടായിരുന്നു. ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ സന്തോഷവാർത്ത നൽകിയതിൽപ്പെട്ടതായിരുന്നു പരലോകത്തിലുള്ള മുഹമ്മദ് നബിയുടെ ഉമ്മത്തികൾ എന്നിട്ട് ഇസ്ലാമിൽ ശഹീദാകുന്ന ചുഹദാക്കളുടെ നേതാവ് സയ്യിദു ശുഹദാ എന്ന പ്രത്യേക നാമം അദ്ദേഹത്തിന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇന്ന് വരേക്കും ആ പട്ടണത്തിന്റെ പേര് തന്നെ സയ്യിദു ശുഹദാ എന്നാണ്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. ഉഹദ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബലദിയക്കാർക്കും അറിയില്ല, അറബികൾക്കും അറിയില്ല, പിന്നെ എന്ത് പറയണം? സയ്യിദു ശുഹദാ എന്ന് പറയണം. കാരണം ആ സ്ഥലത്തിന്റെ പേരെന്താണ്? സയ്യിദു ശുഹദാ എന്നാണ് ആ ബലദിയയുടെ തീരുമാനമനുസരിച്ചിട്ട് ശുഹദാക്കളുടെ നേതാവ്. ആ വ്യക്തിയുടെ പേര് ആ പട്ടണത്തിനുണ്ടായി എന്നർത്ഥം. അപ്പോൾ നമ്മുടെ വിഷയം ഹംസ അല്ല, പിന്നെ സംഗതിവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ചോരബന്ധമുള്ള ആളാണ്. ഹിജ്റ ആറാം വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാമതം വിശ്വസിച്ചിരുന്നത്. അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീന അഥവാ നബിയുടെ മാതാവ് പ്രസവശേഷം അബ്ദുൽ മുത്തലിബിനോട് അഭിപ്രായപ്പെട്ടു, നമുക്ക് അറബികൾ കാട്ടുന്നത് പോലെ തന്നെ മകനെ ബാദിയയിലേക്ക് ആമീന ആവശ്യപ്പെട്ടു അബ്ദുൽ മുത്തലിബിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയാപ്പ അബ്ദുൽ മുത്തലിബിനോട് എന്ത് മകനെ മറ്റു അറബികൾ ചെയ്യാറുള്ളത് പോലെ, അറബികളുടെ ഒരു ആചാരത്തിൽപ്പെട്ടതായിരുന്നു എന്ത് കുട്ടികൾ ജനിച്ചാൽ പട്ടണവാസികൾ പട്ടണത്തിൽ കുട്ടികളെ വളർത്തുന്നതിന് പകരം ചെറിയ മേഖലയുണ്ടല്ലോ, ആ ഒരു വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെ നാല് വയസ്സ് വരെ ചുരുങ്ങിയാൽ, അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിക്കുന്ന ആ വേള വരുന്നത് വരേക്കും അവരെ ഭാവിയിൽ കൊണ്ടുപോയി അവിടെ വളർത്താനുള്ളത്. അതിന് വളർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം കൂലിക്കാരായിട്ട് സ്ത്രീകളെ അവര് തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നു. അതിന് സ്പെഷ്യൽ സ്ത്രീകളും ഉണ്ടാവാറുണ്ട്. അതിൽ മുല കുടിയും പെടുന്നു. ഇത് അറബികളുടെ സ്വഭാവമാണ്. എന്തുകൊണ്ട്? പട്ടണവാസികൾക്കറിയാം, പട്ടണത്തിൽ ജീവിക്കുന്നവർക്ക് ഭാഷയിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുന്നതല്ല. കുട്ടികൾ ചെറുപ്പത്തിൽ ഭാഷ നല്ല കടുകട്ടിയുള്ള ഭാഷയുണ്ടാവണമെങ്കിലും, ശജാഅത്ത് നല്ല ധീരതയുണ്ടാവണമെങ്കിലും അത് ഗ്രാമത്തിൽ താമസിക്കണം, പർവ്വതത്തിന്റെ പരിസരത്തിൽ താമസിക്കണം, എന്നിട്ട് ഒറിജിനൽ അറബികളുമായിട്ട് കലർന്ന് ജീവിക്കണം. എന്നാൽ മാത്രമേ സാഹിത്യ ശൈലിയിലൂടെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ, ഷേറുകൾ പദ്യങ്ങൾ പഠിക്കുകയുള്ളൂ, ഗദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, ജനങ്ങളോട് ഏത് നിലക്കും നേരിടാനും മലിടാനുള്ള ആ കൽപ്പും കഴിവും ഉണ്ടായിരിക്കുകയുള്ളൂ, പേടിക്കുടലന്മാരല്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ ബദാവയിൽ ജീവിക്കുന്നവർക്ക് പേടിയില്ല എന്നാണ് ആണ് ആ അവർക്ക് പേടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവർ പരിശ്രമിച്ചു എന്ന കഥയൊക്കെ കാണാം. എന്താ പേടിയും പല നിലക്കും പേടിപ്പിച്ചു നോക്കി പേടിക്കുന്നില്ല. നേരിയ പുലിയെ കണ്ടപ്പോ എന്താ പുലി, ജീവനല്ലേ, ജീവുള്ള സാധനല്ലേ. കുട്ടികളൊക്കെ ഇവിടെ അങ്ങനെയായിരുന്നു. നമ്മൾ ഭർത്താവിനെ പേടിച്ചിട്ട് പലരും ഓടി എന്ന് പറയുമ്പോൾ പട്ടണവാസികൾ, ഒരു ഗ്രാമത്തിൽ ജീവിച്ച ഒരു കുട്ടി പറഞ്ഞു അവിടെ ഉറച്ചു നിന്നാണ് മരണം കണ്ടപ്പോ. എന്താ കുട്ടി നീ ഓടാത്തത്, എന്തിനാ അവരൊക്കെ ഓടിയിരുന്നാ ഞാൻ എനിക്ക് അത്ഭുതമാണ് അത്ഭുതം എന്നാണ് മൂപ്പര്. എന്തിനാണ് നിങ്ങളെ കാണുമ്പോൾ ഓടേണ്ട ആവശ്യം? നിങ്ങളൊരു മനുഷ്യൻ, ഞാനൊരു മനുഷ്യൻ, നിങ്ങൾക്ക് എതിരായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ പേടിച്ചിട്ട് ഓടാൻ എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. അപ്പോൾ ഈ ബദാവയിൽ ജീവിക്കാന്ന് പറഞ്ഞാല് ഇത് ധൈര്യമുണ്ടായി കിട്ടാൻ ഉത്തമമാണ്, നല്ലതാണ്, ഭാഷ ക്ലിയറാക്കാനും നല്ലതാണ് എന്ന് അറബികളുടെ വിശ്വാസമായതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹിയുടെ ഹിസ്റ്ററി നാം അവിടെ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഉമ്മ അവരെ എവിടുന്ന് കൊണ്ടുവന്നു? ഗസ്സ എന്ന് പറയുന്ന ഫലസ്തീനിലുള്ളതായ പട്ടണത്തിൽ നിന്നിട്ട് രണ്ട് വയസ്സുള്ള സമയത്ത് കൊണ്ടുവന്നിട്ട് മക്കയിൽ താമസിപ്പിച്ചു. മക്കയിൽ എവിടെയാ താമസിപ്പിച്ചത്? മക്കയിൽ നിന്നിട്ടുള്ള ഗ്രാമത്തിൽ, പട്ടണത്തിലല്ല, ഗ്രാമത്തിൽ താമസിച്ചതുകൊണ്ട് ഇമാമിങ്ങളായ നാല് മദഹബിന്റെ ഇമാമികളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാഹിത്യം, അറബി സാഹിത്യത്തിൽ കഴിവും കൽപ്പുമുള്ള കവിതകൾ പാടാൻ വരെ അറിഞ്ഞിരുന്ന ആളാരാണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹി അലിയാണ്. അത് മറ്റുള്ള ഇമാമികൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രത്യേകത ലഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ചെയ്യാറുള്ളതായിരുന്നു എന്ത്? ഗ്രാമത്തിൽ അയക്കുക, അതിന് കൂലിക്ക് പ്രത്യേക വിഭാഗത്തെ നിർണയിക്കുക, അവിടെ വളർത്താൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്നത്. പട്ടണവാസികളാവുമ്പോൾ പണ്ടുള്ളത് പോലെ തന്നെ, പണ്ടവർ പേടിക്കാറുള്ളത് പോലെ തന്നെ ഇന്ന് പറയേണ്ടതില്ല. ഏറ്റവും കൂടുതൽ ആയിട്ട്
എന്താണ് പറയാ മലയാളത്തിൽ, ഈ പെൺകൂസന്മാരെ മാതിരി പെണ്ണുങ്ങളുടെ സ്വഭാവത്തിൽ നടക്കുന്ന വിഭാഗമുണ്ടല്ലോ അല്ലേ. കൂടുതൽ ഫിലിം കണ്ടിട്ട് പെണ്ണുങ്ങളുടെ റോക്ക് ആൻഡ് റോള് കണ്ടിട്ട് പെണ്ണുങ്ങൾ ആടുന്നതും ചാടുന്നതും കണ്ടിട്ട് ചിലവർക്കൊക്കെ ഈ ഫിലിം കണ്ട് മൂത്തത് കൊണ്ട് ഇപ്പോൾ പെണ്ണാവാൻ സാധിക്കാൻ എന്താ മാർഗം നോക്കിയിട്ട് അതിനുള്ള ഹോർമോൺ പരിശോധിച്ചിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് മീശയും താടിയൊക്കെ വെടിച്ചിട്ട് പെണ്ണാവാൻ വേണ്ടി പരിശ്രമിക്കുന്ന എത്രയോ വിഭാഗമുണ്ട് പലയിടങ്ങളിലും. അതെ ഇല്ലേ, ചൈനയിൽ സമ്മേളനത്തിലെ ഒരു വകുപ്പ് അതിനുവേണ്ടി തന്നെ ക്യൂ നിന്നിട്ട് അവകാശങ്ങൾ പറഞ്ഞായിട്ട് കണ്ടു. എന്താണ് പറയാ, ഈ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ നപുംസകന്മാരായിട്ട് സൃഷ്ടിച്ച കൂട്ടരല്ല ഈ പറയുന്നത്. അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ തന്നെ സ്ത്രീയും പുരുഷന്മാരല്ലാത്ത രൂപത്തിൽ സൃഷ്ടിക്കുന്ന പുൻസാണ് അറബി പറയാം. അതല്ലാതെ പുരുഷനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവർ തന്നെ പെണ്ണായിട്ട് വളരണമെന്ന് അവർക്ക് ബുദ്ധി. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഇഞ്ചക്ഷനുകളും പ്രത്യേക ഗുളികളും ഉപയോഗിച്ചിട്ട് അത് അറബ് രാഷ്ട്രത്തിൽ പലയിടത്തും ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. കുവൈറ്റ് പോലത്തെ രാഷ്ട്രത്തിലൊക്കെ അതിന് പ്രത്യേക വകുപ്പന്റെ ഉണ്ട് എന്ന് അവിടുന്ന് വരുന്ന പത്രങ്ങളൊക്കെ വായിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ എന്തിൽ നിന്നിട്ട് വരുന്നു? ആണത്വമില്ലാത്തതുകൊണ്ട്, മനുഷ്യത്വമില്ലാത്തതുകൊണ്ട്, ഈ ധീരതയില്ലാത്തതുകൊണ്ട് പെൺകൂസന്മാരായിട്ട് ജീവിക്കേണ്ടി വരുന്നു. എന്തിൽ നിന്നിട്ടാണ് അധികവും വരിക? തമദ്ദുൻ എന്ന് പറയുന്ന നാഗരികത, അല്ലെങ്കിൽ പട്ടണമാവുക എന്ന് വരുമ്പോൾ പട്ടണത്തിലാണ് എന്ത് സംഭവിക്കുക? മനുഷ്യത്തൊക്കെ നഷ്ടപ്പെടുക. അതുകൊണ്ട് പട്ടണത്തോട് അള്ളാഹുവിന് വെറുപ്പാണെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. അള്ളാഹു റസൂൽ പറഞ്ഞ വാക്ക് നാം പലപ്പോഴും പറയാറുണ്ട് പണ്ടൊക്കെ. എന്ത്? അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിബുഹ, ഭൂമിയിൽ അള്ളാഹുക്ക് ഏറ്റവും സ്നേഹമുള്ള സ്ഥലം ഭൂമിയിലുള്ള പള്ളികളാണ്. വഅബ്ഗവുൽ ബിഖാഇ ഇലല്ലാഹി, അള്ളാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഭൂമിയിൽ എവിടെയാണ്? അസ്വാഖുഹ ഭൂമിയിലുള്ള ഭക്ഷണങ്ങളാണ്. കാരണം ഭക്ഷണത്തിലൂടെയാണ് മനുഷ്യൻ മയങ്ങിപ്പോകലും ഉരുകിപ്പോകലും ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോകലും സ്ത്രീകൾ പുരുഷന്മാരായി പോകലും പുരുഷന്മാർ സ്ത്രീകളായി പോകലും ഇതൊക്കെ ഭക്ഷണത്തിലൂടെയാണ് വരിക. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റുജൂലത്ത് ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ അറബികൾ എന്ത് ചെയ്യും? ഗ്രാമത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് അവിടെ വളർത്തും. അതോടുകൂടി പേടി എന്ന് പറയുന്നവരുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. അഞ്ചോ ആറോ വയസ്സാകുന്ന സമയത്ത് തന്നെ അവർ കുതിരപ്പുറത്തിൽ കയറിയിരിക്കും. ഭക്ഷണവാസിയോട് ഈ മാരുതിന്റെ അകത്തിരിക്കുന്ന ആളോട് കുതിരയുടെ മീതെ കയറാൻ പറഞ്ഞാലോ? അത് പെരുന്നാളാവണം അഞ്ചു റിയാൽ കൊടുത്തിട്ട് കുതിരയുടെ മീതെ കയറാൻ. ആ അതിന് ഒരാൾ കുടിക്കാനും വേണം തേക്കുന്ന. എന്തിനാണ്? കുതിര ഓടിക്കളഞ്ഞാലോ ഇളകിക്കളഞ്ഞാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുപ്പർക്ക് മാരുതിയെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ വ്യൂക്കേ പറ്റുള്ളൂ, എന്നല്ലാതെ കുതിരയെ നിർത്താൻ പറ്റില്ല. പക്ഷേ ഗ്രാമത്തിൽ താമസിക്കുന്ന കുട്ടികൾ ആറ് വയസ്സായാലും അവർ കുതിരന്റെ വീതിയെത്തി. ആദ്യം കഴുത, പിന്നെ വട്ടകം, പിന്നെ കുതിര. കുതിരയാണ് അവരുടെ മർസിഡീസ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഏറ്റവും ഉയർന്ന വണ്ടി വാഹനം. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? ഗ്രാമത്തിൽ താമസിക്കണം. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. എന്ത്? അറബികള് ഭക്ഷണത്തിൽ എന്ത് ചെയ്യാറില്ല, കുട്ടികളെ വളർത്താറില്ല എന്നത്. ഈ സ്വഭാവം എല്ലാവർക്കും ഉണ്ടെങ്കിലും സാമ്പത്തിക ശേഷിയുള്ളവരാണത് ചെയ്യൽ പതിവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം യതീം കുടുംബമാണ്, സാമ്പത്തിക ശേഷി വളരെ കുറവാണ്, വാപ്പയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ പരിപാലിച്ചിട്ട് വേണം. ആ നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരി. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട സന്ദർഭത്തിൽ മുല കൊടുക്കാൻ വേണ്ടിയും പോറ്റി വളർത്താൻ വേണ്ടിയിട്ടും ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെ ഏകദേശം 10 സ്ത്രീകൾ മദീന പട്ടണത്തിലേക്ക്, മക്ക പട്ടണത്തിലേക്ക്, ഉമ്മുൽ ഖുറ എന്ന പേരിൽ ഇസ്ലാം വിശേഷിപ്പിച്ച പട്ടണത്തിലേക്ക് എത്തിയിരുന്നു. എന്തിനാണ്? കൂലിക്ക് ഒരു ഡ്യൂട്ടിയാണത്, ജോലിയാണത്. കുട്ടികളെ ഏറ്റുകൊണ്ടുപോവുക, അവരുടെ ചെലവും ഏറ്റുകൊണ്ടുപോവുക, എന്നിട്ട് അവരെ വളർത്തുക എന്നതാണ്. അങ്ങനെ വന്നിട്ട് പോയത് അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഒരു ബനൂ സഅദ് ബിൻ ബക്കർ ഗോത്രത്തിൽ നിന്നിട്ട് തന്നെ 10 സ്ത്രീകൾ വന്നിരുന്നു. അവരെല്ലാവരും മുല കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെയും കൊണ്ടുപോയി. അവരെല്ലാവരും ഈ അബ്ദുള്ളയുടെ മകന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അബ്ദുള്ളയുടെ മകന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വാപ്പയില്ല എന്ന് കേട്ടപ്പോൾ എല്ലാവരും അത് ശരിയാവൂല, വാപ്പയില്ലെങ്കിലോ ശമ്പളം കിട്ടാൻ പ്രയാസമുണ്ട്. അപ്പോൾ നാം ചെലവഴിക്കുന്നതൊക്കെ മാസം പ്രതി കൊല്ലം പ്രതി കിട്ടിക്കൊണ്ടിരിക്കുകയില്ല. ആ പരിപാലിക്കുന്ന ആളില്ലെങ്കിൽ പ്രയാസമാണ്. അതുകൊണ്ട് യതീമിനെ അല്ലാതെ മറ്റുള്ളവരെ കിട്ടുന്നെങ്കിൽ സ്വീകരിക്കാമെന്നതായിരുന്നു എല്ലാ മുർളിയാത്തുകളുടെയും തത്വം. മുർളിയാത്ത് എന്ന് പറഞ്ഞാല് മുല കൊടുക്കുന്ന സ്ത്രീകളുടെ തത്വം. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടി. അക്കൂട്ടത്തിൽ അതേ ബനൂ സഅദ് ബിൻ ബക്കർ എന്ന കുടുംബത്തിൽ നിന്നിട്ട് വന്നവരിൽ പെട്ടവരായിരുന്നു ഹലീമ അസ്സഅദിയ എന്ന പേരിൽ അറിയപ്പെട്ടതായ ഹലീമ ബിൻത് നുവൈബ് എന്ന സ്ത്രീ. അവരുടെ ഭർത്താവ് ഹാരിസിന്റെ കൂടെയാണ് പുറപ്പെട്ടിരുന്നത്. ഹാരിസും ഭാര്യയും ഭർത്താവും കൂടി അവരുടെ നാട്ടിൽ ആ ദിവസങ്ങളിൽ ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചും അതിനെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കോട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഗ്രന്ഥത്തിൽ നിന്നിട്ട് അൽ ബിദായ വൻ നിഹായയിൽ കുറിച്ചതനുസരിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കാലഘട്ടത്തിൽ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കപ്പെട്ടതായ ദിവസത്തിൽ അവർക്ക് മുല കൊടുക്കാൻ വേണ്ടി സ്ത്രീകൾ അന്വേഷിച്ചിരുന്നതായ ദിവസങ്ങളിൽ ആ ബനൂ സഅദ് ഗോത്രത്തിൽ മഴയില്ലാത്തത് കാരണത്താൽ വരൾച്ച കൂടുതലായ സന്ദർഭമായിരുന്നു. അവിടെ ഭക്ഷണമില്ലാത്തതുകൊണ്ട്, പട്ടിണിയായതുകൊണ്ട് അവർ വളരെ മെലിഞ്ഞൊട്ടിയതായ അസാനിന്റെ കൂടെ പെണ്ണൊട്ടകത്തിന്റെ മീതെ കയറിയിട്ടാണ് അവരെ വളരെ ദൂരെ നിന്ന് അവരുടെ ഗ്രാമത്തിൽ നിന്നിട്ട് മക്കാ പട്ടണത്തിലേക്ക് വന്നിരുന്നത്. ആ ഒട്ടകത്തിന് ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ദിവസങ്ങൾ നീണ്ടുപോയിരുന്നു. എത്താൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹാരിസ് എന്ന ആ ഹലീമയുടെ ഭർത്താവിന്റെ ഇതേ ഹലീമയുടെ മകൻ അബ്ദുള്ളാഹ് വരേക്കും ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഉറക്കം വരാറുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പാലില്ലാത്തത് കൊണ്ട്, മുലയിൽ പാലില്ലാത്തത് കൊണ്ട് ഉറക്കം വരാറുണ്ടായിരുന്നില്ല അവർക്ക്. അങ്ങനെ ക്ഷീണിച്ചിട്ടാണ് അവർ മക്കയിലേക്ക് എത്തിയത്. അത്രയും വരൾച്ച അവരുടെ നാട്ടിലുണ്ടായിരുന്നു. ഭക്ഷണമുണ്ടായിരുന്നില്ല, വെള്ളമുണ്ടായിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് അവർ മക്കയിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തി നോക്കുമ്പോൾ അവര് ഏകദേശം ഉള്ള കുട്ടികളൊക്കെ അവിടുന്ന് ആ സീസണിലുള്ളത് പോയി കഴിഞ്ഞു. അവിടെ ശേഷിക്കുന്നത് ഒരു ഋഷിമായ കുട്ടി മാത്രമാണ്. അത് അബ്ദുള്ളയുടെ മകനാണ്, അബ്ദുൾ മുത്തലിബിൽ കൊണ്ട് കുടുംബത്തിൽപ്പെട്ട ആളാണ്, വാപ്പയില്ലാത്ത ആളാണ്, യസീമാണെന്ന് കേട്ടപ്പോൾ മൂപ്പത്തി പറയുകയാണ്, മൂപ്പത്തിയെ കുറിച്ച് ഹലീമ പറയുകയാണ്, ഞാൻ തീരുമാനിച്ചു എന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, അല്ലയോ ഹാരിസേ, സംഗതി ഇപ്പൊ കുഴപ്പത്തിലാണ്. നമ്മളാണെങ്കിൽ സാമ്പത്തികമായി യാതൊരു ശേഷിയില്ലാത്ത രൂപത്തിൽ വന്നതാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മക്കളും കുട്ടികളും ഇല്ലതാണ്. ഉള്ള കുട്ടികളൊക്കെ ശരിക്ക് സാമ്പത്തിക ശേഷി ഉള്ളവരുടെ കുടുംബത്തിൽ നിന്നിട്ട് മറ്റുള്ളവരൊക്കെ കൊണ്ടുപോയി. നമ്മുടെ കുടുംബത്തിൽ നിന്നിട്ട് തന്നെ നമ്മുടെ കബീലക്കാർ തന്നെ ബനൂ സഅദ് ബിൻ ബക്റിൽപ്പെട്ട സ്ത്രീകൾ തന്നെ പല കുട്ടികളെയും കൊണ്ടുപോയി. പക്ഷേ നമുക്ക് ഈ കുട്ടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആരുമില്ലാതെ പോകുന്നത് ഒരു കുറവാണ്. അവിടെ പോയാൽ എടി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സ്ത്രീകൾ എന്നെ ആക്ഷേപിക്കൂലേ, നമുക്കൊരു അയവാണ്, കുറവാണ്. അതുകൊണ്ട് ഞാൻ ആരെയും കൊണ്ടുപോകാതെ ആരെയും കൂട്ടാതെ ഒരു കുട്ടിയും ഇല്ലാതെ നിനക്ക് പോകുന്നത് അത് ശരിയല്ല. അതുകൊണ്ട് യസീമായ ആണെങ്കിൽ യസീം എന്റെ അഭിപ്രായത്തിൽ സ്വീകരിച്ചു കളയാമെന്നാണെന്ന് ഹലീമ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഹാരിസ് പറഞ്ഞു, ഒരുപക്ഷെ അള്ളാഹു നമുക്ക് ആ കുട്ടിയിൽ ബർക്കത്ത് ചെയ്തേക്കാൻ സാധ്യതയുണ്ട്, നാം കുട്ടിയെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹലീമ ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ടതായ ഹലീമ എന്ന ആ സ്ത്രീ ഹാരിസിന്റെ ഭാര്യ സ്വീകരിച്ചു. എന്നിട്ട് പോകാൻ തീരുമാനിച്ചു. സ്വീകരിച്ച അതേ ദിവസത്തിൽ ഹലീമ പറയുകയാണ്, ഞാൻ ആ കുട്ടിയെ സ്വീകരിച്ചതായ അഗ്രിമെന്റ് ഉണ്ടാക്കി, ഇത്ര വർഷത്തിൽ കൂടി മടക്കണം, ഒരു വർഷത്തിൽ ഇത്ര ചാർജ്, ഇതൊക്കെ അഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ, വെറുതെ അല്ലല്ലോ. ഇതൊരു ഇതാണ് കൂലിക്ക് ജോലിയാണത്, ഉദ്യോഗമാണ്. അപ്പോൾ ആ അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടിയെ ഞാൻ സ്വീകരിച്ചു. എന്നിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ലയെ സ്വീകരിച്ചിട്ട് ഞാൻ എന്റെ മടിയിലിരുത്തി, ആദ്യമായിട്ടുള്ള പാലാണ് മടിയിലിരുത്തി, ഇരുത്തി നോക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മുല മുമ്പത്തെ പോലെയല്ല, ഹൗസ്ഫുള്ളായി നിറഞ്ഞ് ഒഴുകുകയാണ്. മുമ്പ് മുലയിൽ പാല് ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് കഴിക്കാൻ തന്നെ ഭക്ഷണമില്ല, പിന്നെ ഇവിടുന്ന് പാല് വരിക. അങ്ങനെ പാല് നിറഞ്ഞിട്ട് ഒഴുകാൻ ആരംഭിച്ചു. അങ്ങനെ മുഹമ്മദിന് ഞാൻ തീറ്റിച്ചു, കുടിപ്പിച്ചു. മുഹമ്മദ് കുടിച്ചതിന്റെ പുറമെ എന്റെ മകൻ അബ്ദുള്ളയും കുടിച്ചു. അന്ന് രാത്രി സുഖകരമായിട്ടുള്ള ഉറക്കം എനക്കും എന്റെ ഭർത്താവിനും എന്റെ കുട്ടിക്കും ലഭിക്കുകയും ചെയ്തു. മുഹമ്മദിന് മുല ഊറ്റിയ ദിവസത്തിൽ ഫസ്റ്റ് ദിവസം തന്നെയാണ് ഈ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ അസാനിന്റെ മീതെ കയറി നോക്കുന്ന സമയത്ത് ഞങ്ങൾ വന്ന അസാനല്ല എന്ന് പറഞ്ഞ പെണ്ണൊട്ടകമാണ്. പെണ്ണൊട്ടകത്തെ ഞങ്ങൾ തള്ളി തള്ളി തള്ളിയിട്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുവന്നിരുന്നത്. ആ അസാന്റെ മീതെ ഒട്ടകത്തിന്റെ മീതെ കയറി നോക്കുമ്പോൾ മുമ്പത്തെ പോലെയല്ലേ അല്ല, ഞങ്ങളെക്കാളും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിലുള്ളതായ കുട്ടികളെ സ്വീകരിച്ചു കൊണ്ടുപോയതായ ബനൂ സഅദ് ഗോത്രക്കാരായതായ സ്ത്രീകളും കാഫിലക്കാരുമെല്ലാം അവരുടെ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ അസാൻ അവരെക്കാളെല്ലാം മത്സരിച്ചിട്ട് മുന്നിൽ തന്നെ എത്തി. ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയതിന്റെ ശേഷമായിരുന്നു അവർ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയിരുന്നത്. അവർക്ക് പുഷ്ടിയുള്ള ഒട്ടകവും കുതിരയും അവരുടെ കൂടെ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായ അസാന് ഈ കുട്ടിയെ സ്വീകരിച്ചതോടുകൂടി വേറെ ഏതോ ഒരു സാധനമായി മാറിയതുപോലെ ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്നാണ്. അങ്ങനെ അതേ ദിവസത്തിൽ തന്നെ അള്ളാഹു ദൂതനായി നിയോഗിക്കാൻ പോകുന്നതായ അത്ഭുത മനുഷ്യൻ ആ മനുഷ്യനെ മുഹമ്മദ് ബിൻ അബ്ദില്ലയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചതായ കുടുംബത്തിൽ ബർക്കത്തുണ്ടായി എന്ന് ഹലീമ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇത് ഇബ്നു ഹിഷാമും ഇബ്നു ഇസ്ഹാഖും ലോകത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിസ്റ്ററി ഗ്രന്ഥങ്ങൾ രചിച്ചതായ മഹാത്മാക്കളെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിച്ചതായിട്ട് കാണാം. ഹലീമയുടെ പേര് ബിൻത് അബീ ദുഐബാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അബൂ ദുഐബിന്റെ മകളാണ് ഹലീമ. ബനൂ സഅദ് ഗോത്രക്കാരിൽപ്പെട്ട ആളാണ്. അവരുടെ ഭർത്താവിന്റെ പേര് ഹാരിസ് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകൊടി ബന്ധത്തിൽ ഹലീമയിൽ നിന്നിട്ടുള്ളതായ റസൂലിന്റെ ജേഷന്റെ പേരെന്താണ്? അബ്ദുള്ള എന്നാണ്. എന്ന് പറഞ്ഞ മുലകൊടി ബന്ധത്തിൽ ഈ അബ്ദുള്ള ആരാവും? റസൂലിന്റെ ജേഷൻ ആവുകയും ചെയ്യും. ഹലീമ കൂട്ടിച്ചേർക്കുന്നു, ഞങ്ങളുടെ ഒട്ടകത്തിന് പുഷ്ടിയുണ്ടായി എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുട്ടിക്ക് എന്റെ സ്വന്തം കുട്ടിക്കുള്ള മുലപ്പാല് വരെ പാല് വരേക്കും എന്റെ നെഞ്ചത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നെഹ്റു പോലെയാക്കി മാറ്റി തന്നു എന്നത് മാത്രമല്ല, ചേഞ്ച് പലതുമുണ്ടായി എന്നാണ്. വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ പരിസരത്തുള്ളതായ തോട്ടങ്ങളിലെല്ലാം വരൾച്ചയുണ്ടായിരുന്ന തോട്ടം അതെല്ലാം പുഷ്ടിയുള്ള തോട്ടമായി മാറി, അതിലെല്ലാം നന്നായിട്ട് കായ്ക്കുന്നതായ വൃക്ഷമായി മാറി. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മെയ്യൊക്കിയതായ ആടുകളുണ്ടായിരുന്നു, ആടുകളെല്ലാം പാല് നിറഞ്ഞതായ ആടുകളായി മാറുകയും ചെയ്തു. ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയതായ സന്ദർഭത്തിൽ എല്ലായിടങ്ങളിലും ബർക്കത്താണ്. എന്തുകൊണ്ട്? ബർക്കത്തും റഹ്മത്തും നിറച്ചുകൊണ്ട് അള്ളാഹു നിയോഗിച്ചതായ മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ് അവർ സ്വീകരിച്ചു എന്നത് തന്നെയാണ്. അവർക്ക് അതിന്റെ പിന്നിലുള്ള രഹസ്യം അറിയുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഇവിടെ നാം ഹിജ്റ പറഞ്ഞപ്പോൾ, ഹിജ്റയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, അബൂബക്കർ സിദ്ദീഖും റസൂലും ഇറങ്ങിയിട്ട് കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഇപ്പോൾ ഉള്ളതായ ഹിജ്റ റോഡുണ്ടല്ലോ, ആ ഹിജ്റ റോഡിലുള്ളതായ റാബഗന്റെ അവിടേക്ക് എത്തുന്നതിന് മുമ്പുള്ള മെയിൻ ഒരു ടേറിനുണ്ട്. ആ ടേറിലേക്ക് എത്തുന്ന ആ സ്ഥലത്തിലാണ് ഉമ്മു മഅബദിന്റെ ടല്ലുണ്ടായിരുന്നത്. ഉമ്മു മഅബദിന്റെ ടല്ലിലേക്ക് എത്തിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ ക്ഷീണമായിരുന്നു, പാല് കുടിക്കാൻ വേണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു മഅബദിന്റെ വീട്ടിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അവരോട് ചോദിച്ച വേളയെക്കുറിച്ച് നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹിജ്റയിൽ ഹിജ്റ അവിടെ ചോദിച്ചിട്ട് ഹിജ്റയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ആ വിശദീകരണം ആവശ്യമുള്ളവർ കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ കേസറ്റുകളിലേക്ക് മടങ്ങുക. ചുരുക്കത്തിൽ ഉമ്മു മഅബദിന്റെ വീട്ടിൽ അന്ന് ഉണ്ടായിരുന്നതായ ആടുകളിൽ പാലുണ്ടായിരുന്നില്ല. ഉമ്മു മഅബദിനോട് നിങ്ങളുടെ മുമ്പിൽ അതിഥികളാണ്, വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, അവിടെ ആടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആട്ടിൽ പാലില്ല എന്ന് പറഞ്ഞപ്പോൾ ആട്ടിനെ അള്ളാഹുവിന്റെ റസൂല് ഇങ്ങോട്ട് വിട്ടുതരുമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്താക്കപ്പെട്ട കൈകൊണ്ട് ആട്ടിനെ കറക്കുകയും അത് നിറയെ പാലുണ്ടാവുകയും ചെയ്യുകയും അങ്ങനെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഇസ്സത്താകുന്ന അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പോയതായ സന്ദർഭത്തെക്കുറിച്ച് നാം വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ
അതെന്താണ്? നിങ്ങൾ മുറിച്ച് അള്ളാന്റെ മാർഗമേ എനിക്ക് വേണ്ടതുള്ളൂ, വേറെ മാർഗങ്ങളൊന്നും വേണ്ട, രണ്ട് തോണിയിൽ കാലില്ല, ഒരു തോണി മാത്രമാണ് ഞാൻ അംഗീകരിച്ചിട്ടുള്ളത് അള്ളാഹുന്റെ പാദം.
ആ സന്ദർഭത്തിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നിട്ട് ഹിജ്റ പോയ വേളയിൽ മക്കയിൽ അവിടെ ആയിഷയെ നിർത്തിയിരിക്കുകയാണ്, ഹസ്നയെ നിർത്തിയിരിക്കുകയാണ്, അലി ഇബ്നു അബി താലിബ് നിർത്തിയിരിക്കുകയാണ്. കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ മിക്ക പേരും മക്കയിൽ തന്നെയുണ്ട്. അവർക്കൊന്നും വാർത്ത അറിയുകയില്ല. അവർക്ക് അശരീരിയായിട്ട് കമ്പിയില്ല, കമ്പിയുടെ വാർത്ത എത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പാട്ടായിട്ട് ജസല്ലാഹു ശശി ഖൈറാ ജസാഇഹി റഫീഖൈനി ഹല്ല ഖൈമതൈ ഉമ്മ മഅബദി എന്ന് അവർ പാട്ടിലൂടെയായിരുന്നു വാർത്ത കിട്ടിയിരുന്നത്. വാർത്ത കിട്ടാൻ അവിടെ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഇബ്നു ഹിശാം പറയുകയാണ്, അതുപോലെ ഇബ്നു ഇസ്ഹാഖും വേറെ മാർഗമില്ല. അവിടെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെയുള്ളത് വഴി വരാൻ അവിടെ മലക്ക് വരാൻ പറ്റില്ലല്ലോ, മലക്ക് നബിമാർക്ക് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ഈ ഇജാസുകൾ പലയിടങ്ങളിൽ പല രൂപത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽപ്പെട്ടതാണ് നബി പുറപ്പെട്ടിട്ട് എത്തിയോ ഇല്ലേ, എവിടേക്കെത്തി എന്ന വാർത്ത മക്കയിലുള്ളതായ അവിടെ ഒളിച്ചു നിൽക്കുന്ന രഹസ്യമായി ശത്രുക്കളുടെ ശരീരത്തിലിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒളിച്ചു നിൽക്കുന്ന മുഗളിയങ്ങൾക്ക് വിവരം കിട്ടിയില്ല. ആ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് ജിന്നുകളിലൂടെയാണ് വാർത്ത കിട്ടിയത് എന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുകയാണ് ഈ സംഭവത്തെക്കുറിച്ച്. അതിൽ പറയുന്ന എന്താണ്? എന്ന സ്ത്രീയുടെ റെസ്റ്റോറന്റിലേക്ക് ഇറങ്ങിയതായ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അബൂബക്കറിനും ആ പാലൂട്ടിക്കൊടുത്ത അല്ലെങ്കിൽ വിരുന്നൂട്ടിക്കൊടുത്തതായ ഉമ്മു മഅബദന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പാട്ടിലുള്ളത്. അത് കേട്ടപ്പോൾ അവർക്ക് അഡ്രസ് കിട്ടി എന്ന് പറഞ്ഞാൽ മക്ക കാഫിറുകളുടെ പിടുത്തത്തിൽപ്പെടാതെ മുഹമ്മദും അബൂബക്കറും റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഉമ്മു മഅബദിന്റെ റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വാർത്ത മക്കയിലേക്ക് കിട്ടി. എന്തുകൊണ്ട്? അവിടെ അറിയപ്പെടുന്നതായിരുന്നു മക്കയിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രക്കാർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന പാലൂട്ടുന്നതായ റെസ്റ്റോറന്റിന്റെ ഉടമയാണ് ആര്? ഉമ്മു മഅബദി എന്നത് മക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് ആ അശരീരി അങ്ങനെ പാടിയത് എന്ന്. അവര് അവിടെ ഇറങ്ങിയപ്പോൾ മുഹമ്മദ് റഫീഖാവാൻ ഭാഗ്യം കിട്ടിയതായ ആ റെസ്റ്റോറന്റിന്റെ ഉടമകൾ വിജയികളാണ് എന്നൊക്കെയാണ് പാട്ടിലുള്ളത്. എന്നിട്ട് അതിൽ പറയുന്ന അവസാനത്തെ വീടാണ് നമുക്കിവിടെ സ്മരണീയം, സ്മരിക്കാൻ പറ്റുന്ന ഭാഗം. അതെന്താണ്? സലു ഉഖ്തക്കും ചെലു ഉഖ്തക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിയായ മാബൽ ഉമ്മു മാബലിനോട് ചോദിച്ചാൽ അവൾ പറയും എന്താണ് അവളുടെ വീട്ടിലുണ്ടായിരുന്നതായ മെലിഞ്ഞൊട്ടിയ ആടുകൾക്ക് സംഭവിച്ചത്, അവരുടെ ആടുകളിൽ പാലുണ്ടായില്ലേ എന്ന വാർത്തകളൊക്കെ അവർ തരുമെന്ന് അവിടെയും അള്ളാഹുന്റെ റസൂൽ ഇറങ്ങിയ ബർക്കത്ത് നാം ഇവിടെ ഹിജ്റ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള ബർക്കത്താണ് എവിടെ സംഭവിച്ചത്? ഹലീമ സഅദിയ എന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പാലൂട്ടിയതായ ഹലീമ ബിൻത് അബി സുഅയ്ബ് എന്ന സ്ത്രീയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഈ ഹാരിസിന്റെ, ഹാരിസ് ആരാണെന്ന് ഞാൻ പറഞ്ഞു, ഹലീമയുടെ ഭർത്താവാണ്. ഹാരിസിന്റെ പേര്, സ്ഥാനപ്പേര് അബി കബ്സ എന്നാണ്. അബി കബ്സ എന്നാണ്. നിങ്ങൾ ചിലപ്പോഴൊക്കെ ഹിസ്റ്ററി കൂടുതൽ വായിക്കുന്നവരാണെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ നിന്നിട്ട് തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും റസൂലുള്ളാഹിനെ കുറിച്ച് മക്കാര് പറയാറുണ്ട്. പിൻകാലഘട്ടത്തിൽ കാഫിരീങ്ങൾ ദേഷ്യം വരുമ്പോൾ ഇബ്നു അബി കബ്സ എന്ന് വിളിക്കാറുണ്ട് നബിയെ. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എന്ന് വിളിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കോപം വന്നാൽ ശത്രുക്കളാകുന്ന ഇസ്ലാമിന്റെ മുൾച്ചെടിയന്മാരാകുന്ന കാഫിരീങ്ങൾ ഇബ്നു അബി കബ്സന്റെ ശബ്ദം പൊങ്ങിപ്പോയിരിക്കുകയാണ്, ഇബ്നു അബി കബ്സയുടെ ഗ്രേഡ് കൂടിപ്പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ പല രംഗങ്ങൾ ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിൽ കാണാം. എവിടുന്നാണ് ഇബ്നു അബി കബ്സ വന്നെന്നറിയാമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുല കൊടുത്ത സ്ത്രീയുടെ ഭർത്താവിന്റെ പേരാണ് അബൂ കബ്സ എന്ന്. അപ്പോൾ ആ അബൂ കബ്സയുടെ മകൻ എന്ന പേരിൽ കൂട്ടിച്ചേർത്തിട്ടാണ് ഇബ്നു അബി കബ്സ അബീ കബ്സയുടെ മകൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കാര് പറയാറുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? അത് ചീത്തപ്പേരുമല്ല. എന്തുകൊണ്ട്? ഈ പാലിന്റെ ഉടമാരാണ് ഭർത്താവാണല്ലോ. അതുകൊണ്ട് ഈ പാലിന്റെ ഉടമ ആരായി മാറുന്നു? ഇസ്ലാമിന്റെ നിയമമനുസരിച്ചിട്ട് പാപ്പിയായി മാറുന്നു. നാം ഒരു സ്ത്രീ നിന്നിട്ട് മുലപ്പാല് കുടിച്ചാൽ മുലകുടി ബന്ധമുള്ള ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ ഭർത്താവ് ആരാണ്? നമ്മുടെ പാപ്പയാണ്. മുലകുടി ബന്ധത്തിൽ നമ്മുടെ പാപ്പയാണ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ പാലിന് കാരണക്കാരനായ ആ ഭർത്താവ് നമ്മുടെ പാപ്പയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നമ്മുടെ മൂത്താപ്പയാണ്, അദ്ദേഹത്തിന്റെ അനുജൻ നമ്മുടെ ഇളയപ്പയും ആണ്.
കള്ളം പറഞ്ഞവരാണോ, തട്ടിപ്പിലോടുകൂടി കൃത്രിമമുദ്ദേശിച്ചിട്ട് ചെയ്തവരാണോ, ഇതൊക്കെ
നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതായ ഇർഹാസാത്തുകളിൽ പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്ത്? നിങ്ങൾ ഈ കേട്ടതായ അത്ഭുത സംഭവം. നബിക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ലല്ലോ, ശരി, കുട്ടിയാണിപ്പോൾ. 1, 2, 3, 4 വയസ്സുള്ള സന്ദർഭത്തിലാണ് അത്ഭുതങ്ങളൊക്കെ അവിടെ കാണുന്നത്. അതിന്റെ പേരെന്താണ്? ഇർഹാസാത്താണെന്ന് നമുക്ക് പറയാമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പരിസരത്തിലുള്ളവരെ ശ്രദ്ധേയമാക്കുന്ന രൂപത്തിൽ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതാണ്. അതിൽപ്പെട്ടതായിരുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരവസരത്തിൽ മക്കയിൽ മഴയുണ്ടായിരുന്നില്ല. എന്നാണ് അറബിൽ പറയുക, സഹത്ത് വെള്ളക്ഷാമമുണ്ടായി. അങ്ങനെ അബൂ താലിബിനോട് ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു. എന്ത്? അബൂ താലിബ് ബനു ഹാഷിം ഗോത്രത്തിന്റെ തലവനാണ്. അബൂ താലിബിനോട് മക്കാര് വന്നിട്ട് പറഞ്ഞു,
നമുക്ക് എന്തു വേണം? മഴയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അബൂ താലിബ് കഅബത്തിന്റെ പിന്നിൽ ഇരുന്നുകൊണ്ട് ചാരിയിരുന്നുകൊണ്ട് നബിക്കുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിപ്രായത്തിൽ നബിയുടെ കൈ പൊക്കിയിട്ട് ചുണ്ടാണി വരലുകൊണ്ട് ആകാശത്തിലേക്ക് പൊക്കിയിട്ട് അബൂ താലിബ് അള്ളാഹുവിനോട് പറയുകയുണ്ടായി, ഈ മകനെ മുമ്പിൽ വെച്ചിട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾക്ക് മഴ വേണമെന്ന് നബിയോട് ചോദിക്കാൻ പറഞ്ഞു എന്നും മറ്റു പല വേറെ റിപ്പോർട്ടുകൾ കാണുന്നു. ഇബ്നു അസാഖിർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. അപ്പോൾ മഴ വർഷിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് കിട്ടതിന് മുമ്പാണ് ഈ പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ആൾ മുസ്ലിമുമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ആളാരാണ്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ചിട്ട് കഅബത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മഴ വർഷിപ്പിക്കപ്പെട്ടതായ സംഭവം ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ അബു താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്തുതി കീർത്തനം ചെയ്തുകൊണ്ട് പാട്ടുപാടിയ വേളയിൽ ഇത് അബു താലിബ് പാടിയ പാട്ടാണ്. ഇതിൽ രണ്ടാമത്തെ പദ്യം, രണ്ടാമത് ഞാൻ പാടിയ വേടുണ്ടല്ലോ, അത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഇളപ്പ പാടാറുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമറുൽ ഖത്താബ് ഒരവസരത്തിൽ പറഞ്ഞു എന്നും അതുപോലെ തന്നെ മറ്റ് സഹാബാക്കൾ റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ട് റസൂലിനോട് പറയാറുണ്ടായിരുന്നു എന്നും അത് കേൾക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാറുണ്ട്, മുഖപ്രസന്നത ഉണ്ടാവാറുണ്ട്. കാരണം ഇളപ്പ പറഞ്ഞ വാക്കാണല്ലോ എന്ന നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടി എന്ന വാർത്ത ആ പാട്ടിലുള്ളത് കൊണ്ടും ആയിരുന്നു. അതിന്റെ അർത്ഥമെന്താണ്? വെളുത്ത ലംഘുന്ന പ്രകാശിക്കുന്നതായ മുഖത്തിന്റെ ഉടമയായ മുഹമ്മദ്. ആരെ കുറിച്ച് പറയുന്നു? ആര് പറയുന്നു? അബു താലിബ് പറയുന്നു. അമുസ്ലിമായ അബു താലിബ് മകനായ മുഹമ്മദിനെ കുറിച്ച് പാടാറുള്ളതായിരുന്നു. ആ കുട്ടിയുടെ പ്രത്യേകത എന്താണ്? പണ്ടൊരു കാലഘട്ടത്തിൽ യതീമക്കൾക്ക്, അവശർക്ക്, മറ്റുള്ള മഴയില്ലാത്തവർക്ക് മഴയുടെ ആവശ്യമോ സഹായങ്ങളോ വേണ്ടി വരികയാണെങ്കിൽ അള്ളാഹുവിനോട് അദ്ദേഹം മുഖേന അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല മഴ വർഷിപ്പിക്കാറുണ്ടായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് എന്ന് അബു താലിബ് പാട്ടുപാടിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നിട്ട് നമുക്കെന്ത് മനസ്സിലാക്കാം? ഞാൻ പഠിക്കേണ്ടത് എന്താണ്? ഈ ഹദീസിനെ കെട്ടിത്തൂങ്ങിയിട്ട് പിടിച്ചു തൂങ്ങിയിട്ട് പലരും പലതും പറയാറുണ്ട്. നാം ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് ഉടമകളാവുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെയല്ലാതെ വളഞ്ഞു തിരിഞ്ഞ് റൂട്ട് അംഗീകരിക്കാൻ പാടില്ല എന്ന് നാം ഇവിടെ പറയാറുണ്ട്. അതെന്താണ്? ജീവിച്ചിരിക്കുന്ന വേളയിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനുവിന് ഒരവസരത്തിൽ ഇവിടെ മഴയില്ലാത്ത സന്ദർഭം മദീനത്ത് വന്നപ്പോൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ പോയിട്ട് ഉമർ പറഞ്ഞ വാർത്ത നിങ്ങൾ ഈ കേട്ട പദ്യമുള്ള അതേ സ്ഥലത്ത് സഹീഹ് ബുഖാരിയിൽ കാണാം. ഈ പദ്യമുള്ളത് എവിടെയാണ്? മഴനെ തേടുന്ന നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുണ്ട്. മഴനെ തേടുന്ന നമസ്കാരത്തെ കുറിച്ച് പറയുന്ന ബാബ് ഹെഡിംഗ് എന്ന് പറഞ്ഞിട്ട് സഹീഹ് ബുഖാരിയിൽ ഒരു ബാബുണ്ട്. ആ ബാബ് പരിശോധിച്ച് നോക്കിയാൽ അബു താലിബ് പാടി പദ്യം കാണാം. അതോടനുബന്ധിച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ അഥവാ റസൂലുള്ളാഹിന്റെ ആളായപ്പേരുടെ അടുക്കൽ പോയിട്ട് പറയുന്ന വാർത്ത എന്ത്? അല്ലയോ മഹാനേ, മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, ഞങ്ങളുടെ നേതാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് മഴയ്ക്ക് ക്ഷാമം വന്നാൽ അദ്ദേഹത്തോട് പോയിട്ട് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇന്ന് മുഹമ്മദ് നബിയില്ല. അതേസമയത്ത് ആ നബിയുടെ കുടുംബത്തിൽപ്പെട്ട, തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട, സയ്യിദ് കുടുംബത്തിൽപ്പെട്ട, ഞങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയായിട്ട്, പയസും പ്രായമുള്ള വ്യക്തിയായിട്ട് നിങ്ങളാണ് അബ്ബാസേ ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ നമസ്കരിക്കൂ, ഞങ്ങൾ നിങ്ങളുടെ പിന്നിൽ നിന്നൊക്കെ നമസ്കരിക്കാം എന്ന് കൽപ്പിക്കുകയും എന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ചിട്ട് അബ്ബാസ് എന്നവര് പ്രാർത്ഥിക്കുകയും ചെയ്തു മദീനയിൽ, മഴ വർഷിക്കുകയും ചെയ്തു മദീനയിൽ എന്ന സംഭവം സഹീഹ് ബുഖാരിയിൽ കാണാം. അപ്പോൾ ഇതിൽ നിന്നിട്ട് യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പഠിക്കേണ്ട പാഠം എന്താണ്? നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ഇസക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് വല്ല നേട്ടങ്ങളും ഭൌതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാനോ ഉണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നതായ മഹാത്മാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കൂ എന്ന് പറയാം. പ്രത്യേകിച്ച് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്പെഷൽ പ്രാർത്ഥനയാണ്, നമസ്കരിച്ചിട്ടാണ് പ്രാർത്ഥന എന്നല്ലാതെ വെറും പ്രാർത്ഥനയല്ല. അതിൽ നമസ്കാരമുണ്ട്, അതിൽ ഖുതുബയുണ്ട് എന്ന് മാത്രമല്ല, നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന വേളയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട്, സ്ത്രീ പുരുഷന്മാർ വ്യത്യാസം കൂടാതെ, വലിയവർ ചെറിയവർ വ്യത്യാസം കൂടാതെ മൈതാനത്ത് പോയിട്ട് സമ്മേളിക്കലും കൂടിയുണ്ട്. ഇതെല്ലാം ഈ സലാത്തുൽ ഇസ്തിസ്ഖാ എന്ന വിഷയം പറയുന്ന അതേ ഗ്രന്ഥം മറിച്ചു നോക്കിയാൽ, അതേ ഭാഗം മറിച്ചു നോക്കിയാൽ വിശദീകരണം നമുക്ക് ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നാം നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള ഹദീസ് കാണുമ്പോൾ നബിയുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഖബറിൽ പോയിട്ട് കേട്ടും പ്രാർത്ഥിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ചോദ്യം അങ്ങനെയുള്ള മറു ചോദ്യമോ അങ്ങനെയുള്ള അനിസ്ലാമിക ചോദ്യമോ നാം ചോദിക്കാൻ പാടുള്ളതല്ല. അത് സലഫ് സാലിഹ്യങ്ങൾ പഠിപ്പിച്ചതല്ല, അത് സഹാബാക്കൾ ചെയ്തതല്ല, അത് താബിഈങ്ങൾ ചെയ്തതല്ല, അത് താബിഈങ്ങൾ ചെയ്തതല്ല, അത് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതുമല്ല. നാം നമ്മുടെ ഗ്രന്ഥത്തിലുള്ളതനുസരിച്ചിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മുമ്പിലുള്ള നൂറുൽ അബ്സാറ് മുതൽ ഫത്വൽ മുഈൻ മുതൽ തഹല്ലിയ മുതൽ അതുപോലെ തന്നെ അതിന് നീതിയുള്ളതായ പണ്ഡിതന്മാരെല്ലാം കോളേജിൽ പോയിട്ട് നമ്മുടെ നാട്ടിലുള്ളതായ പണ്ഡിതന്മാർ ശാസ്ത്രീയ പണ്ഡിതന്മാർ കോളേജിൽ പോയിട്ട് പഠിക്കുന്നതായ ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ മഴയ്ക്ക് ആവശ്യം വന്നാൽ നാട്ടിലുള്ള നേതാവായ പണ്ഡിതനായ മഹാനായ ഇമാമായ വ്യക്തിയോട് പോയി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നമസ്കാരം ഇസ്തിസ്ഖ എന്ന പേരിലുള്ള നമസ്കാരം നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്നല്ലാതെ പതാക പിടിച്ചിട്ട് കബറിലേക്ക് ക്യൂ നിൽക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കബർ സിയാറത്ത് സുന്നത്താണ് എന്നതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്, അത് ഇസ്ലാം എതിർക്കുന്ന കാര്യമല്ല. പക്ഷേ മഴയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏത് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ നാം ക്യൂ നിൽക്കേണ്ടത് കബറിലേക്കല്ല, പിന്നെയോ പരലോകം സ്മരിക്കാൻ വേണ്ടിയാണ് കബറിലേക്ക് ചെല്ലേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കബറിലേക്ക് ചെല്ലേണ്ടത്, അവർക്ക് സലാം പറയാൻ വേണ്ടിയാണ് കബറിലേക്ക് ചെല്ലേണ്ടത് എന്നല്ലാതെ മറ്റു വളഞ്ഞു തിരിഞ്ഞ മാർഗങ്ങൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് അറിയുകയില്ല. അത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ശത്രുക്കൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിന് തെളിവായിട്ട് ഇതേ ബുഖാരിയിലുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായ ഒരു വാക്കിനെ ചിലവർ ഉദ്ധരിച്ചിട്ട് പ്രസംഗിക്കുന്നതായ ധാരാളം ഡസൻ കണക്കിൽ കേസറ്റുകൾ കേരളത്തിൽ നെറ്റിയിടെ വരാറുണ്ട്, പല സുഹൃത്തുക്കളെ എനിക്ക് കൊണ്ടിത്തരാറുമുണ്ട്. ആ കേസറ്റുകൾ പരിശോധിച്ചാൽ അതിൽ ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഇവിടെ മഴയ്ക്ക് ക്ഷാമം വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖബറടുക്കലേക്ക് ചെന്നുവെന്നും എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് റസൂലേ ഇവിടെ മഴയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആ ക്ഷാമം വന്നുപോയി, അതുകൊണ്ട് നിങ്ങൾ പ്രതിവിധി കണ്ടെത്തണമെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞുവെന്നും എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ നിന്നിട്ടുള്ള പ്രാർത്ഥന കാരണത്താൽ അദ്ദേഹം കിനാവ് കണ്ടു എന്നൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കപ്പെട്ടു എന്നത് പിന്നെ ഉമറിന്റെ അടുക്കൽ പോയാൽ കിട്ടുമെന്നത് മറ്റൊരു റിപ്പോർട്ട്. അങ്ങനെ പല ഷെയ്ത്തിലുള്ള റിപ്പോർട്ടുകൾ വളച്ചൊടിഞ്ഞ റിപ്പോർട്ടുകൾ പറഞ്ഞിട്ട് ആൾക്കാരെ കവളിപ്പിക്കുന്നതായ കേസറ്റുകൾ ഇവിടെ കേൾക്കാം. അവിടെ പറയുന്നത് എന്താണ്? ഒരു സഹാബിയാണ് അവിടെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പോയത് എന്ന ഒരു കൃത്രിമമാണ്. വളരെ അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഡസൻ കണക്കിൽ കേസറ്റുകൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വരാറുണ്ട്. ഞാൻ ചീത്ത പറയുന്നതല്ല, ആക്ഷേപിക്കുന്നതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതായ ആ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് ഇബ്നു അബി ശൈബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്, ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഈ മനുഷ്യൻ ഒരു സഹാബിയാണ് എന്ന് പിന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേസറ്റിന്റെ ഉടമ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കേസറ്റിന്റെ ഉടമ പറയാറുള്ളത്. ആ സഹാബിയുടെ പേരും പറയുന്നുണ്ട്, ബിലാലുബുനിൽ ഹറസി എന്നോ ബിലാലുബുനിൽ ഹാരിസി എന്നോ ആണ് ആ സഹാബിയുടെ പേര് എന്നാണ്. ഇന്ന് രാത്രി ഞാൻ പ്രത്യേകിച്ച് ഇത് വിശദീകരണം വന്നുപോയാൽ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, ഈ ബിലാലുബുനിൽ ഹാരിസി എന്ന സഹാബി തന്നെയാണോ റസൂലുള്ളാഹിന്റെ ഖബറടുക്കിലേക്ക് പോയി എന്ന് പറയുന്ന ഈ കേസറ്റുകാരൻ കരഞ്ഞു അട്ടഹാസിച്ച് പറയുന്നത് ശരിയാണോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ യൂസുഫ് എന്ന പേരിലൊരു വ്യക്തിയാണ് ഈ വാർത്ത പറഞ്ഞത് എന്നാണ് കാണുന്നത്. യൂസുഫ് പടുക്കള്ളനാണ് എന്നാണ് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ പരിശോധിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എട്ട് വാല്യമുള്ള ഇബ്നു അബി ഹാത്തമിന്റെ ഗ്രന്ഥവും അതുപോലെ തന്നെ ഒൻപത് വാല്യമുള്ളതായ ഇബ്നു ഹിബ്ബാന്റെ ഗ്രന്ഥവും മദീനയിലുള്ളതായ ലൈബ്രറികളിലെല്ലാം കിട്ടാം, കിട്ടുന്നുണ്ട്. അതിൽ ആരാണ് യൂസുഫ് എന്നത് പരിശോധിച്ചാൽ ആ യൂസുഫ് ജിൻബിയുഫ് ആണ്. ജിൻബിയുഫ് എന്ന് പറഞ്ഞാൽ ഗോർബഷോപ്പിന്റെ അനുജൻ. അറിയില്ലേ ഗോർബഷോപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ ആരാണ്? റഷ്യൻ അള്ളാഹ് ഇല്ല എന്ന് പറയുന്ന ആളുടെ അനുജൻ. ആ ജിൻജീഖ് എന്നാണ് ഇമാമികൾ പറയാണ്. ഇവിടെ അബി ഹാത്തിമും ഇബ്നു ഹിബ്ബാനും പറഞ്ഞിരിക്കുന്നത് ജിൻജീഖ് ആണ്. ജിൻജീഖ് മതം പൊക്കിയവൻ, മതം പൊക്കിയവർക്കനാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുമ്പിൽ വന്നിട്ട് റസൂലേ മഴയില്ല എന്ന് ഉമർ ഖത്താബിന്റെ കാലത്തിൽ പറഞ്ഞ വ്യക്തി സഹാബിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കേസറ്റുകാരൻ കൃത്രിമം ചെയ്യുന്നുണ്ട്. വീണ്ടും പോയിട്ട് നിങ്ങൾ കേൾക്കുക, എന്നാ കൃത്രിമം മനസ്സിലാക്കുക. എന്താണത്? ഇദ്ദേഹം സഹാബിയാന്ന് പറഞ്ഞതാരാണെന്ന് പറയുന്നില്ല, പക്ഷെ ആ സഹാബിയ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ, ആ സഹാബി വലിയ മഹാനാണെന്നിട്ട് ആ സഹാബി എങ്കിലും പൊക്കുക. സഹാബി വലിയ ആൾ തന്നെയാണ്. പക്ഷെ ഈ സഹാബി ആ സഹാബി ആണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവനാണ് പടികള്ളാൻ, അവനാണ് നീശ്വവാദി, അവനാണ് ചിന്തിയൊക്കെ. പക്ഷെ സഹാബിക്കൊരു തകരാറില്ല. പക്ഷെ കേൾക്കുന്ന ആൾ അള്ളാഹ് ഇത്ര വലിയൊരു സഹാബി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ പോയിട്ട് പറഞ്ഞതിനെയാണോ ഇവർ ഗണിക്കുന്നത് എന്ന് തോന്നിപ്പോകും കേൾക്കുന്ന ആൾ. അങ്ങനെയാണ് കൃത്രിമം അവർ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അല്ല മൗലവി അതല്ല ശരിയെന്ന് പറയാൻ നമ്മുടെ മുമ്പിലേക്ക് ആരും വരാത്തത് നാം 20 കൊല്ലം വെല്ലുവിളിച്ചിട്ട്. എന്താണ് കൃത്രിമമാണ് ഇതൊക്കെ? കൃത്രിമം വെളിപ്പെട്ടു പോവല്ലോ വന്ന് സംസാരിക്കുകയാണെങ്കിൽ നേരിട്ട്. അതുകൊണ്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സംഭവം പറയുമ്പോൾ അഥവാ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചിട്ട് അള്ളാഹിനോട് ചോദിച്ചിരുന്നു, ഇന്നും നമുക്ക് എന്ത് ചെയ്യാം? മഹാത്മാക്കളോട് പോയിട്ട് നാം മഹാത്മാക്കളാണെന്ന് മനസ്സിലാക്കുന്ന ആ ദുആ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് ബോധമുള്ള ആൾക്കാരോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാം. അതുപോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയും പറയാം. അതൊന്നും ഇസ്ലാം എതിർക്കുന്ന കാര്യം അല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബർക്കത്തുണ്ട് എന്നതൊക്കെ ഒറിജിനൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉടമകൾ സ്ഥാപിക്കുന്നതായ യാഥാർത്ഥ്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തിലൂടെയാണ്, അള്ളാഹു നൽകിയ ബർക്കത്തിലൂടെയാണ് നിങ്ങൾ കണ്ടത് എന്ത്? ഉമ്മു മുഹമ്മദിന്റെ വീട്ടിലുണ്ടായിരുന്നതായ ബർക്കത്തും അതുപോലെ തന്നെ ഈ ഹലീമയുടെ വീട്ടിലുണ്ടായിരുന്നതായ ബർക്കത്തും. അബ്ദുല്ലാഹിബ്നുൽ ഹാരിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജേഷ്ഠനാണ് മനസ്സിലാക്കി. അതുപോലെ തന്നെ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹലീമ എന്ന സ്ത്രീയിൽ നിന്നിട്ട് മുല കുടിച്ച ആ ഹലീമയ്ക്ക് വേറെ രണ്ട് പെൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ പെൺമക്കൾ റസൂലുള്ളാഹിന്റെ പങ്കന്മാരാണ്. ഒന്ന് അനീസയാണ്, അനീസ ബിൻതുൽ ഹാരിസ്. പിന്നൊന്ന് ഹുസാഫ എന്നോ ഹുസാമ എന്നോ പറയുന്നുണ്ടെങ്കിലും അവരുടെ പേര് ലോകത്തിൽ അറിയപ്പെടൽ ഷൈമ എന്നാണ്. നാം ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷൈമാന്റെ പേര്. പേര് വെക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പെൺകുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ അള്ളാഹ് റസൂലിന്റെ മലകുടി ബന്ധത്തിൽ പെങ്ങളാണ് ഷൈമ. ഷൈമ എന്ന ആ മഹദി അവരുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൻ റസൂലുള്ളാ എന്ന ആ കലിമത്തു തൗഹീദ് ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയതായ റസൂലുള്ളാന്റെ പെങ്ങളും കൂടിയാണ്. റസൂലുള്ളാഹിന്റെ പങ്ങന്മാരുടെ മലകുടി ബന്ധത്തിലുള്ള പങ്ങന്മാരുടെ കൂട്ടത്തിൽ എപ്പോഴാണത്? ഹിജ്റയുടെ 8-ാമത്തെ വർഷത്തിൽ ഉഹുദുകൾ വന്ന വേളയിൽ മുസ്ലിങ്ങൾ പലയിടങ്ങളിലും ചെന്നിട്ട് പലയിടങ്ങളിലും മുസ്ലിങ്ങൾ കീഴടക്കിയതായ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷൈമ എന്നതായ പെങ്ങളെ പിടികൂടിയിട്ട് അഭയാർത്ഥിയായിട്ട് കൊണ്ടുവന്നപ്പോൾ അവർ പറയുകയുണ്ടായി, നിങ്ങളുടെ സാഹിബാകുന്ന, നിങ്ങളുടെ കൂട്ടുകാരനാകുന്ന, നിങ്ങളുടെ ദൂതനാകുന്ന, നിങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദിന്റെ പെങ്ങളാണ് ഞാനെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവര് അങ്ങനെയാണെങ്കിൽ ആവട്ടെ, നിങ്ങളെ ഞങ്ങൾ മുഹമ്മദിന്റെ അടുക്കലേക്ക് തന്നെ, ഞങ്ങളുടെ ദൂതന്റെ അടുക്കലേക്ക് തന്നെ കൊണ്ടുപോകാം, അവിടെ നിന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ബന്ധനസ്ഥരാക്കിയിട്ട് തന്നെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഹാജരാക്കപ്പെട്ടു. അവരോട് ചോദിച്ചു, അവർ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പെങ്ങളാണെന്ന്. എന്താണ് തെളിവ് എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചത് 4 വർഷമാണ്. 4 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അപ്പോൾ 4 വയസ്സ് പ്രായമുള്ള സമയത്തുള്ളതൊക്കെ ഓർമ്മയിലുണ്ടാവും. ഞാൻ കഴിഞ്ഞ ഇന്നലെയല്ലാണ് ഞാൻ രാത്രി ലേഡീസ് ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. അതിൽ വന്ന ചില സുഹൃത്തുക്കൾ ഞാൻ മുമ്പിൽ കാണുന്നുണ്ട്. എന്ത്, ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് 3 വയസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പലവരും റൂം അടച്ചിട്ടോ അവരെ ഉറക്കിയിട്ടോ ഫിലിം കാണാനൊക്കെ പോകുന്നവരുണ്ട്. ഡിഷ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് പല ഫിലിം കുട്ടികൾ കണ്ടുപോകണ്ടെന്നൊക്കെ പേടിയുള്ളവരുണ്ടല്ലോ. അങ്ങനെയുള്ളവരെന്ത് കാട്ടും കുട്ടികൾ എങ്ങനെയൊക്കെ ഉറക്കി കിട്ടണം, ഉറക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവർ പാടുപെടും. കാര്യമില്ല, കുട്ടികളെ ഒരു കാലത്തിൽ ഓർക്കും, പണ്ട് ഉമ്മ ഇങ്ങനെ കാട്ടി, പണ്ട് വാപ്പ ഇങ്ങനെ കാട്ടി, അതൊക്കെ അവർ ഓർക്കുന്നുണ്ടായിരിക്കും. 3-ാം വയസ്സായി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ അവരുടെ ശ്രദ്ധയിൽ, അവരുടെ ഹൃദയ കണ്ണാടിയിൽ നമ്മുടെ ചലനങ്ങളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ സംസാരങ്ങളെ അവർ വീക്ഷിക്കുന്നുണ്ട്. അതെല്ലാം അവരുടെ ഓർമ്മയിൽ പെടുന്നുമുണ്ട്. എന്നിട്ടോ ഈ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യട്ടെ, അവരുടെ ബാക്കിൽ വെച്ചിട്ട് ചെയ്യട്ടെ. നാം ഇവിടെ പറയാറുണ്ട്, അറബി പഴമൊഴിയാണ്, അൽ ഇബ്നു സിർറു അബീഹി, വാപ്പയുടെ രഹസ്യമാണ് മകനായി മാറുക. നാം രഹസ്യമായ കുടിയനാണെങ്കിൽ മകൻ പരസ്യമായ കുടിയനായിരിക്കും. നാം രഹസ്യമായിട്ട് പിടിയനാണെങ്കിൽ മകൻ പരസ്യമായ പിടിയനായിരിക്കും. നാം രഹസ്യമായിട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ മകൻ പരസ്യമായ ഫിലിം കാണും. അങ്ങനെ നാം മക്കളുടെ മുമ്പിൽ നിന്നിട്ട് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം ചലിക്കേണ്ടത്. അവർക്ക് മാതൃകാ പുരുഷന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതുമാണ്. നാം ചെറുപ്പത്തിൽ ചെയ്യുന്നതെല്ലാം, നമ്മുടെ കുട്ടികളുടെ ചെറുപ്പത്തിൽ നാം അവരുടെ മുമ്പിൽ ചെയ്യുന്നതെല്ലാം അവർ അവരെ ശരിക്കും വീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ ഹൃദയത്തിൽ നിന്നിട്ട് നമ്മോടുള്ളതായ വില പോയി പോകുന്നതാണ്. വിലയില്ലാതെയായി പോകും വാപ്പയോട്. വാപ്പ തെണ്ടിയാണെന്ന്, വാപ്പ തോന്നിവാസിയാണെന്ന്, വാപ്പ എന്തെല്ലാം ചെയ്യുന്ന ആളാണെന്ന് കുട്ടി ചെറുപ്പത്തിലെ മനസ്സിലാക്കിയാൽ പിന്നെ ആ വാപ്പയിലുള്ളതായ ആ ശക്തിയത് നഷ്ടപ്പെടും. ആ പ്രത്യേക വ്യക്തിത്വമുണ്ടല്ലോ, അത് കുട്ടിയുടെ ഹൃദയത്തിൽ നഷ്ടപ്പെടും. പിന്നെ അവൻ വാപ്പയെ കൂട്ടാക്കുന്നതല്ല വലുതായി കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല, വാപ്പ ചെയ്യുന്നതിനേക്കാളും ഒരു പതിമടങ്ങ് കൂടുതലായിരിക്കും മകൻ തോന്നിവാസത്തിൽ റാങ്ക് നേടുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കളെ ഇസ്ലാമീകരിച്ച് വളർത്താനുള്ള ആ പ്രത്യേകത നമുക്ക് നൽകുമാറാകട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശൈമാ പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ പോറ്റി വളർത്തിയതായ നിന്റെ പെണ്ണുകളാണ്. എന്താണ് തെളിവ്? ഞാൻ നിന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ എന്റെ മീത ഞാൻ നിന്നെ കയറ്റിയിട്ട് ഞാൻ നിന്നെ തലോലിച്ചുകൊണ്ട് നിന്നെ കളിപ്പിക്കുന്ന വേളയിൽ നീ എന്റെ പുറത്തൊരു കടി കടിച്ചിരുന്ന ചെറുപ്പത്തിൽ ആ കടിയുടെ അടയാളം ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഗതി ഓർമ്മ വന്നു. ആ കടിച്ച സ്ഥലം തന്നെ, ആ കടിയുള്ള സ്ഥലം ഏതാണെന്ന് നബിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നബിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഷൈമ തന്നെയാണ് എന്ന്. എന്നിട്ട് ഷൈമ റളിയല്ലാഹു തആല അൻഹ നബിയുടെ ഹദ്റത്തിൽ വെച്ചിട്ട് ഇസ്ലാമത വിശ്വസിച്ച ശേഷം നബി ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം, വീട്ടിലേക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ പോകാം, അവർ ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകാമെന്ന് തെരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ട സമ്മാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഷൈമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തിയതായ വേളയിൽ, പോറ്റി വളർത്തിയതായ വേളയിൽ, കാരണം ഉമ്മ മുല കൊടുക്കുന്നു, തങ്ങൾ വളർത്തുന്നു അള്ളാഹുവിന്റെ റസൂലിനെ, ആ വളർത്തുന്ന വേളയിൽ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളെ കാലോചിച്ച് വളർത്തുന്ന വേളയിൽ പാട്ട് പാടാറുണ്ടല്ലോ. അപ്പോൾ ഷൈമ മുഹമ്മദ് നബിക്ക് വേണ്ടി ചെറുപ്പത്തിൽ പാടിയിരുന്ന പാട്ടായിട്ട് ചരിത്ര ഗ്രന്ഥകർത്താക്കൾ ഇബ്നു കസീർ പോലത്തെ മഹാത്മാക്കൾ പറയുന്നു, യാ റബ്ബന ഇബ്തി അഖി മുഹമ്മദ ഹത്താ അറാഹു യാസിഅനു അംറദ ثم أراه سيدا مصودا وكبت آديه معن والحسدا وعاته حزا يدوم وابدا എന്ന് ഷൈമ പാടാറുണ്ടായിരുന്നു എന്നാണ് ചെറുപ്പത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റി വളർത്തിയതായ വേളയിൽ. യാ റബ്ബന ഇബ്തി അഖി മുഹമ്മദ എന്റെ സോ എന്റെ അഹ് എന്റെ ആങ്ങള എന്റെ ആങ്ങള മുഹമ്മദിനെ നീ ജീവിപ്പിക്കണേ, സുഖമായി ജീവിക്കാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണേ എന്നർത്ഥം. ഹത്താ അറാഹു യാഫി അൻവോ അമ്രദ കുട്ടിപ്രായവും ബാലപ്രായക്കാരനുമായിട്ട് ജീവിക്കുന്നതുവരേക്കും കാണാൻ വേണ്ടിയിട്ട് നീ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ثم أراه سيدا مسودا وكبت آديه معا والحسدا പിന്നെ നേതാവായിട്ടും അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഷൈമ പാടാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഭാവിയിൽ അദ്ദേഹം ജീവിക്കുമ്പോൾ അസൂയാലുക്കളിൽ നിന്നിട്ടും ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നിട്ടും എന്റെ ആങ്ങളെ നീ കാക്കണേ നേതാവേ എന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നീണ്ടു നിൽക്കുന്നതായ അഭിമാനവും എന്റെ ആങ്ങൾക്ക് നീ നൽകണേ രക്ഷിതാവേ എന്ന് ഷൈമ പ്രാർത്ഥിച്ചിരുന്നു. ഷൈമയുടെ പ്രാർത്ഥന അള്ളാഹു ശരിക്കും സ്വീകരിച്ചിട്ടുണ്ട് എന്നത് കണ്ടു ലോക നേതാവായി വാഴുകയും ചെയ്തു നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 4 വയസ്സ് പ്രായം പൂർത്തിയാകുന്നതുവരേക്കും അവിടെ താമസിച്ചു. 4-ാമത്തെ വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നബി അവരുടെ അനുജൻ അല്ലെങ്കിൽ ജേഷൻ അബ്ദുള്ളയുടെ കൂടെ, അബ്ദുള്ള ജേഷനാണല്ലോ, അബ്ദുള്ളയുടെ ജേഷന്റെ കൂടെ, അബ്ദുള്ളയാകുന്ന ജേഷന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു സ്പെഷ്യൽ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിന് നിലം പതിപ്പിച്ചു. അദ്ദേഹത്തിന് നെഞ്ചുകീറി നിലം പതിപ്പിച്ചിട്ട് അവിടെ അനിഷ്ട സംഭവം കണ്ടപ്പോൾ പേടിച്ചിട്ട് കുട്ടികളെല്ലാം അവിടെ നിന്ന് ഓടിയിട്ട് വീട്ടുകാരോട് പറഞ്ഞു മുഹമ്മദ് വധിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ വീട്ടുകാരെല്ലാം ഓടിയിട്ട് മുഹമ്മദിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ കുട്ടി അവിടെ നിന്ന് പകർച്ചയുള്ള മുഖത്തിന്റെ ഉടമയായി വളരെ പരിഭ്രാന്തതയോടുകൂടി എണീറ്റ് വരുന്നതായിട്ട് കണ്ടു. കുട്ടിയോട് അവർ ചോദിച്ചു, എന്താണ് മകനെ സംഭവിച്ചത് എന്ന് അവർ പറയുകയുണ്ടായി. ഒരു വ്യക്തി എന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം എന്റെ നെഞ്ചു കീറി എന്നിട്ട് അദ്ദേഹം നെഞ്ചിന്റെ അകത്ത് നിന്നിട്ട് പ്രത്യേക സാധനം എടുത്ത് വലിച്ചെറിയുകയും എന്നിട്ട് അദ്ദേഹം കഴുകി ശുദ്ധീകരിച്ചിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ നെഞ്ച് കീറിയതായ സ്ഥലം, ഓപ്പറേഷൻ നടത്തിയതായ സ്ഥലം അവരടയാളം കാണുകയും ചെയ്തു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആലാനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. മുസ്ലിമിൽ കാണുന്നു, അനസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചത്ത് ഞാൻ പ്രത്യേകം അടയാളം കണ്ടിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നടന്നതായ ആ ഓപ്പറേഷനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് വന്നിരുന്നത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസലാമായിരുന്നു. നബിയുടെ നാലാമത്തെ വയസ്സിലാണത്. അന്ന് കഴുകി ശുദ്ധീകരിച്ചതിനെ കുറിച്ച് നബി പറയുന്നു, പ്രത്യേക തസ്ത് ദഹബിനാലുള്ള അഥവാ സ്വർണത്താലുള്ളതായ പാത്രവുമായിട്ടാണ്, തലികയുമായിട്ടാണ്, സ്വർഗത്തിൽ നിന്നിട്ട് കൊണ്ടുവന്ന തലികയുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസലാം ഇറങ്ങിയിരുന്നത്. ദന്തം മുഖേനയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നെഞ്ചത്തെ അള്ളാഹു കഴുകി ശുദ്ധീകരിച്ചിരുന്നത്. നമുക്ക് കേട്ടാൽ ബുദ്ധിക്ക് ഗോചരമാക്കാൻ പറ്റാത്തതായ സംഭവമാണ് എങ്കിലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുകൊണ്ടും സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതുകൊണ്ടും നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അംഗീകരിക്കൽ അനിവാര്യമാണ്. അള്ളാഹു റസൂലിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഓപ്പറേഷൻ നടന്നിരുന്നു. എന്താണ് ശുദ്ധീകരിച്ചത്, എന്താണ് കഴുകിയിരുന്നത് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്താണ്? ലോക നേതാവായി വാഴ്ന്നിരുന്ന മനുഷ്യനായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ അങ്ങനെയുള്ള നേതാവാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ വക്കൽ നിന്നൊക്കെ നടന്ന ശിക്ഷണം ആയിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം ഇപ്പോൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതായ അഞ്ചൊക്കെ നമസ്കാരം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിക്ക് സമ്മാനമായിട്ട് അള്ളാഹു അർപ്പിക്കാൻ വേണ്ടിയിട്ട് മേറാജ് ഇവിടെ നിന്നുണ്ടായിരുന്നു. ഇസ്രാ ആദ്യമുണ്ടായി, പിന്നെ മേറാജ് ഉണ്ടായി. ആ മേറാജ് രാത്രിയിൽ നബിയെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നിട്ട് ഖുറാഫിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസലാം ഇതുപോലെ തന്നെ ഒരു തസ്തുമായിട്ട് തലികയുമായിട്ട് സ്വർണ തലികയുമായിട്ട് ജംസം വെള്ളവുമായിട്ട് നബിയുടെ ഹവറത്തിലേക്ക് വന്നതിന്റെ ശേഷം നബി പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇന്ന് ഹിക്മത്തിനെയും എൽമിനെയും നിറച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അവിടെയും രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ മക്കയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട് എന്ന് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും കാണുന്നു. മുസ്ലിമിൽ മാത്രമല്ല, രണ്ടാമത്തെ ഓപ്പറേഷൻ ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്. ഈ ഓപ്പറേഷൻ നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതായ പത്താമത്തെ വർഷത്തിലോ അല്ലെങ്കിൽ ഏഴാമത്തെ വർഷത്തിലോ അല്ലെങ്കിൽ ആറാമത്തെ വർഷത്തിലോ അല്ലെങ്കിൽ പതിനൊന്നാമത്തെ വർഷത്തിലോ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ വർഷത്തിലോ. എന്താണ് അഭിപ്രായ വ്യത്യാസം? എപ്പോഴാണ് മിഅ്റാജ് ഉണ്ടായത്, എപ്പോഴാണ് ഇസ്റാ ഉണ്ടായത്? റമളാനിലോ അല്ലെങ്കിൽ ശഅബാനിലോ അല്ലെങ്കിൽ ശവ്വാലിലോ അല്ലെങ്കിൽ റജബ് മാസത്തിലോ? പല അഭിപ്രായ വ്യത്യാസം അതിലുണ്ട്. അത് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ലെങ്കിലും ഏകദേശം നബി മദീനയിലേക്ക് ഹിജ്റ വന്നത് 13-ാമത്തെ വർഷത്തിലാണല്ലോ. എന്തിന്റെ 13-ാമത്തെ വർഷം? നുബുവത്ത് കിട്ടിയ 13-ാമത്തെ വർഷത്തിലാണ് നബിക്ക് വർഷത്തിലാണ് ഹിജ്റ വന്നിരുന്നത്. ആ ഹിജ്റ വരുന്നതിന് ഒരു വർഷം മുമ്പാണ് എന്ന അഭിപ്രായമാണ് ഏറ്റവും ശക്തിയുള്ള അഭിപ്രായം. എന്ത്? ഇസ്റാഉം മിഅ്റാജും ഉണ്ടായത് എന്നത്. ആ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു കൊണ്ടുപോകാൻ തീരുമാനിച്ച വേളയിലും ഒരു ഓപ്പറേഷൻ നടന്നു. അപ്പോൾ പ്രത്യേക തയ്യാറെടുപ്പ് അതിനുണ്ട്, അതിന് വേണ്ടതുണ്ട് എന്നത് നമുക്ക് അതിന് മനസ്സിലാക്കാം. എന്ത്? മനുഷ്യനെ ഒരു സ്പെഷ്യൽ ചുറ്റുപാടിലേക്ക്, അന്തരീക്ഷത്തിലേക്ക്, ഏതാൻ ആകാശത്തിന്റെ നീര് ടുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അവിടെ സിറാത്തുൽ മുസ്തഖീമിന്റെ അടുക്കിലേക്ക് ചെന്ന് കൊണ്ടുപോകാൻ വേണ്ടി, അള്ളാഹുമായി സംസാരിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കാൻ വേണ്ടി, എന്നിട്ട് എന്ന നേക്കുമായുള്ള വിജയത്തിന് വേണ്ടിയുള്ള നമസ്കാരം, ആ സമ്മാനം ഏറ്റെടുക്കാൻ വേണ്ടി, ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യന്റെ ഹൃദയമായാൽ പോരാ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തെല്ലാം നിറക്കേണ്ടതുണ്ട് എന്നത് അള്ളാഹിന്റെ മുൻ തീരുമാനമായിരുന്നു. ആ തീരുമാനമനുസരിച്ചിട്ടാണ് ജിബ്രീൽ ഇറങ്ങിയിട്ട് ഓപ്പറേഷൻ നടത്തിയതും എന്നിട്ട് ശുദ്ധീകരണം നടത്തിയതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം 4-ാം വയസ്സിലുണ്ടായപ്പോൾ വിഷമിച്ചു ആര്? ഹലീമ ബേജാറായി. ഹലീമ മനസ്സിലാക്കി, ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ അപകടമാണ്, ഏതെങ്കിലും ഒരു അപകടത്തിൽ ഇനിയും പെട്ടാൽ പിന്നെ നമ്മളവിടെ ആയിരിക്കും ചോദിക്കുക. നമ്മളിപ്പോ തൽക്കാലം വളർത്താൻ വേണ്ടി ഏറ്റെടുത്തതല്ലേ കുടുംബത്തലവൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോകും, അതുകൊണ്ട് മടക്കിയേക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഹലീമ കുട്ടിയെ കൊണ്ടുപോയി എന്നാണ്. എവിടേക്ക്? ആമിനയുടെ അടുക്കലേക്ക്. അങ്ങനെ ആമിനയിലേക്ക് മടക്കി ഏൽപ്പിക്കുകയും ചെയ്തു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിനയുടെ അടുക്കലേക്ക് മടക്കി ഏൽപ്പിച്ചതിന്റെ ശേഷം ആമിന ഏകദേശം ആറാമ്പത്തെ വയസ്സിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആറാമ്പത്തെ വയസ്സിൽ ആമിന മദീനയിലേക്ക് അവരുടെ ഭർത്താവ് അബ്ദുള്ളയുടെ ഖബറുള്ള സ്ഥലത്തിലേക്ക് സന്ദർശനത്തിനായിട്ട് പുറപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അബ്ദുൽ മുത്തലിബിനോട് കൂടിയാണ് പുറപ്പെട്ടത്. റസൂലുള്ളാന്റെ വലിയാപ്പ അബ്ദുൽ മുത്തലിബിനോട് കൂടി മദീനയിലേക്ക്. അബ്ദുള്ള എവിടെയാണ് മരിച്ചു കിടക്കുന്നത്? മദീനയിലാണെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. മദീന എന്ന് നമ്മളിപ്പോൾ പറയണം. അന്നെന്താണ് പേര്? യസ്രിബ്. യസ്രിബിലേക്ക് വന്നു. അങ്ങനെ യസ്രിബിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ഇവിടെ താമസിച്ചു. ആ താമസിക്കുമ്പോൾ കൂടി ആരുണ്ട്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ് വയസ്സുള്ള കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന് മുമ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് മദീനയിലേക്ക്. ആ വന്ന വരവിൽപ്പെട്ടതാണ് ആറു വയസ്സിൽ കുട്ടിപ്രായത്തിൽ ഉമ്മാന്റെ കൂടെ വന്നിരുന്നത്. ആ വരവ് വന്നിട്ട് ഉമ്മയോട് കൂടി മടങ്ങിപ്പോകുമ്പോൾ മദീനയിൽ നിന്നിട്ട് അല്പം മുമ്പോട്ടെത്തിക്കഴിഞ്ഞാൽ അബവ എന്ന പേരുള്ള സ്ഥലമുണ്ട്. ആ അബവ എന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാന്റെ ഉമ്മയ്ക്ക് രോഗം ബാധിക്കുകയും അവിടെ വെച്ചിട്ട് അവര് മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തിരുന്നത്, അവരുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത് ആരാണ്? വലിയാപ്പയായ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് എത്തിയതിന്റെ ശേഷം എല്ലാ നിലക്കുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അവരുടെ സ്വന്തം മക്കൾക്ക് കൊടുക്കാത്തതായ പരിഗണന മുഹമ്മദിന് കൊടുക്കാറുണ്ടായിരുന്നു. പേരക്കുട്ടി മുഹമ്മദിന് കൊടുക്കാറുണ്ടായിരുന്നു. എത്രത്തോളം ദാർനദ്വയുടെ അകത്ത് അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്നതായ ഒരു സീറ്റുണ്ട്. ആ സീറ്റിൽ ആർക്കും ഇരിക്കാൻ പാടുള്ളതല്ല, ആരും ഇരിക്കുന്നതുമല്ല. വല്ലവരും എന്തുകൊണ്ട്? അബ്ദുൽ മുത്തലിബ് വലിയ നേതാവാണ്, മക്കയുടെ നേതൃത്വം വഹിക്കുന്ന ആളാണ്, ജംസമിന്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഹാജിമാരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളാണ്. ആ നാട്ടുമൂപ്പൻ ഇരിക്കുന്നതായ കാരണവരുടെ സീറ്റിൽ ആരും തന്നെ ഇരിക്കാറില്ല. പക്ഷേ ഏതെങ്കിലും സന്ദർഭത്തിൽ കളിച്ചിട്ട് മുഹമ്മദ് കയറിയിരുന്നാൽ പലരും ഇറക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ വിട്ടേക്കൂ വിട്ടേക്കൂ, താഴെ ഇറക്കേണ്ടതില്ല, അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് ആ കുട്ടിയെ അവിടെ നിന്ന് താഴ്ത്തരുത് എന്ന് അബ്ദുൽ മുത്തലിബ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നാണ്. അതേസമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ മറ്റ് മക്കൾ തന്നെ കയറിയാൽ ഇറക്കാറുണ്ടായിരുന്നു. അബ്ദുൽ മുത്തലിബ് സ്വന്തം തന്നെ അവിടെ ഇരിക്കാൻ സമ്മതിക്കൂല. അബ്ദുൽ മുത്തലിബിന്റെ സ്വന്തം മക്കൾ തന്നെ കയറിയാൽ അവിടെ ഇരിക്കാൻ സമ്മതിക്കാത്തതായ സീറ്റിൽ മുഹമ്മദ് അബ്ദുല്ലയെ ഇറക്കാറുണ്ടായിരുന്നില്ല എന്നായിരുന്നു. അങ്ങനെ ബഹുമാനിക്കാറുണ്ടായിരുന്നു ആര്? അബ്ദുൽ മുത്തലിബ് എന്ന് ചരിത്രത്തിൽ കാണുന്നു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആറ് വയസ്സായി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആറു വയസ്സായ നബിയെ ഏറ്റെടുത്ത അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ താമസിച്ചു. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എട്ട് വയസ്സും രണ്ട് മാസവും പത്ത് ദിവസവും ആയപ്പോൾ അബ്ദുൽ മുത്തലിബ് മരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു. ആർക്ക്? അബൂതാലിബിന് വസിയത്ത് ചെയ്തിരുന്നു. എന്ത്? മകന്റെ കാര്യകർത്തൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തം ഏകദേശം 40 കൊല്ലത്തിൽ പരം പിന്നെ ഏറ്റെടുത്തിരുന്നത് അബൂതാലിബായിരുന്നു. ശേഷം ശേഷിക്കുന്ന ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് പറയുവാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാം യാത്ര, അതുപോലെ തന്നെ അവിടെ നിന്നിട്ട് സംഭവിച്ചതായ അത്ഭുതങ്ങളും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണം, അതിന്റെ ചുറ്റിപ്പറ്റി നമുക്ക് പഠിക്കാനുള്ളതായ ഭാഗങ്ങളെല്ലാം അടുത്ത ക്ലാസുകളിൽ പറയുവാനും കേൾക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ ഒരു ഇബാദത്തായി നമ്മിൽ നിന്നിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സത്യത്തെ